Praise the Lord. അവിടെ എവിടെയായി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കയറി സീറ്റിലിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കുക. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യും. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുപോലെ ഇന്ന് രാത്രിയിൽ നിന്റെ സന്നിധാനത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഈ മരുഭൂമിയിൽ കർത്താവ് ഞങ്ങളെ നടത്തുന്ന വഴികൾക്കായിട്ട് സ്തോത്രം. ഇതുവരെ ഞങ്ങളെ കൊണ്ടുവന്ന നീയാണ്, ഈ ദേശത്ത് ഞങ്ങളെ ആക്കിയിരിക്കുന്ന നീയാണ് കർത്താവ്. ഈ മീറ്റിങ്ങിനെ പ്രാർത്ഥിച്ച് അവിടുത്തെ തിരുക്കരങ്ങളിൽ തരുന്നു. സ്വർഗം നിന്റെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമാണ്. നിന്റെ പാദപീഠത്തെങ്കിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രിക്കാലം അങ്ങയുടെ പുണ്യാഹരക്കത്താൽ കർത്താവ് ഞങ്ങളെ കഴുകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവ്. തിരുവചന പഠനത്തിനായി, കേൾവിക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ കർത്താവ്. ദൈവവചനം കേട്ട് ഞങ്ങളെ ശുദ്ധിയുള്ളവരായി തീരുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്ന ഞങ്ങളുടെ വലിയൊരു ദാസനായിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ ഇന്ന് രാത്രിയിൽ ശക്തമായിട്ട് ഉപയോഗിക്കണമേ. കുടുംബമായി അവർ ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത് കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹമായി, അവർക്ക് അനുഗ്രഹമാക്കി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കൾക്കായിട്ട് സ്തോത്രം. കടന്നു വരുവാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് വലിയ അനുഗ്രഹം ഞങ്ങൾ നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ ലജ്ജിപ്പിക്കാ ദൈവമായിരിക്കാൽ സ്തോത്രം. ഈ മീറ്റിങ്ങിനെ മറ്റുമായി പ്രാർത്ഥിച്ച് തിരുക്കരങ്ങളിൽ തരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവ കൃപ അനുഭവിക്കുവാൻ, ദൈവ കൃപ കണ്ട് സന്തോഷിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കടന്നൊരു ദൈവത്തിന്റെ ദാസന്മാർക്കായിട്ട് സ്തോത്രം. പ്രത്യേക കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. മുറ്റുമായി ഈ മീറ്റിങ്ങിനെ പ്രാർത്ഥിച്ച് അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. മഹത്വം മുഴുവൻ ഞങ്ങൾ കർത്താവിന് തരികയാണ്. നിന്റെ നാമം മാത്രം ഉയർത്തപ്പെടുവാൻ അങ്ങ് ആരാണെന്ന് വീണ്ടും ഞങ്ങളുടെ കർത്താവെ, ഹല്ലേലൂയ, ഹൃദയത്തിൽ ഗ്രഹിക്കുവാൻ തീർക്കണമേ കർത്താവെ. കടന്നു വരുവാനുള്ള ജനത്തെ എത്രയും വേഗം കൂട്ടി വരുത്തുമാറാകണമേ. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുവാൻ കർത്താവിടയാക്കണം. മാനവും മഹത്വവും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഹല്ലേലൂയ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഹല്ലേലൂയ. എല്ലാ ദിവസവും ദൈവം നമുക്കായി, നമുക്ക് വേണ്ടി പുതുതായി നിർമ്മിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇപ്രകാരം ദൈവസന്നിധിയിൽ കൂടുവാൻ ഈ ബൈബിൾ ക്ലാസിന്റെ പ്രാരംഭ ദിവസത്തിൽ കർത്താവ് നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, ഇത്ര മഹത്വമുള്ള ഈ പദവിയെ, ഈ പുഴുക്കൾ കഴുകുവാൻ ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ കുറിച്ച് നാം ചിന്തിച്ചാൽ, ഒരു പദവിയും ഒരു യോഗ്യതയുമില്ലാതിരുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മെ അവന്റെ മഹാദയയാൽ വിളിച്ചു വേർതിരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം അവനെ പാടി പകഴ്ത്താം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തെ പാടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്.
നിനക്കെന്നും വന്ദനമേശുപരാ. യേശുപര നിനക്കെന്നും വന്ദനം യേശുപര വന്ദനം ചെയ്യുന്നു നിന്നടി
ഭാവത്തിനാദരവാ.
മന്ദരിൽ വന്നവൻ
പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിൽ തലനെ വണക്കാം. ഇന്ന് നാം സഭ ആക്രമിച്ചിരിക്കുന്ന ഈ ബൈബിൾ ക്ലാസിന്റെ പ്രാരംഭ ദിവസത്തിൽ അതിന്റെ പ്രാരംഭ മണിക്കൂറുകൾ നാം ആയിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം മറവിൽ നമ്മളെ ഇരുത്തുവാനായി, ഏകാഗ്രതയോടെ നമ്മളെ ഇരുത്തുവാനായി എല്ലാവരും അല്പസമയ അധരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ച ഹല്ലേലൂയ ദൈവസാന്നിധ്യത്തിന്റെ മറവിലേക്ക് എല്ലാവരും കടന്നു വന്നാട്ടെ. വിവിധ ചിന്തകൾ നമ്മളെ ഭരിക്കുന്നുണ്ട്, ബദ്ധപ്പാടുകൾ, ജോലി തിരക്കുള്ള മധ്യത്തിൽ നിന്നാണ് നാം ഓ ബദ്ധപ്പാടോടെ ദൈവസന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കർത്താവേ, എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട അല്പസമയം. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃത്യം 8:30 തന്നെ കർത്താവിന്റെ ദാസനെ ഞങ്ങൾ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതിന് കിട്ടുന്ന മുഴുവൻ സമയവും നമുക്ക് ബൈബിൾ പഠിക്കണമെന്നുള്ള ചിന്തയോടാണ് ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതിനു മുൻപായി താൻ വായി തുറക്കുമ്പോൾ തനിക്ക് വചനം ലഭിക്കപ്പെടേണ്ടതിനും സ്തോത്രം, അത് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിക്കേണ്ടതിനും ഹല്ലേലൂയ. ഓ, നാം എടുത്തിരിക്കുന്ന സബ്ജക്ട് ഘനമേറിയതായ ഒരു വിഷയമാണ്. ഈ ദേശത്തോടുള്ളതായ ഒരു വെല്ലുവിളിയാണ് ഈ സബ്ജക്ട്. അതിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ നാമം മോഹത്തപ്പെടുവാനിടയാകേണ്ടതിനായി ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുവാൻ ഹല്ലേലൂയ നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച അല്പസമയം നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ സഭയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ മീറ്റിങ്ങിന്റെ ഒന്നാമത്തെ ദിവസം കർത്താവേ എന്റെ പ്രാരംഭ മണിക്കൂറുകളിൽ ഞാൻ എന്റെ കണ്ണുപർവ്വങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി ഹോമിങ്ങിൽ നിന്ന് വരുന്ന തിരുവനത്തിൽ വായിക്കുന്ന പോലെ ഇന്ന് രാത്രി ഞങ്ങൾ സഹായത്തിനായി തിരുസന്നിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ, വചനം പഠിപ്പിക്കാനായി നാട്ടിൽ നയിച്ചതിന്റെ ദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ കർത്താവേ ഹല്ലേലൂയ തിരുവെഴുത്തുകളെ തെളിയിച്ചു തരുവാൻ നിന്റെ ദാസനെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ശിഷ്യന്മാരുടെ ബുദ്ധിയെ കർത്താവ് തുറന്നതുപോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ ബുദ്ധി അവിടെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ കടന്നു സംബന്ധിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് വേഗത്തിൽ കൂട്ടി വരുത്തണമേ. വന്നവരെല്ലാവരും ഏകാഗ്രതയോടെ തിരുസന്നിയിലായിരിക്കാൻ ഇടയാക്കണമേ. കർത്താവേ ഹല്ലൽ വഴിയാത്ത തടസ്സങ്ങൾ ഉണ്ടാകാൻ സൂക്ഷിക്കണമേ. ദൈവമേ പാട്ടുപാടുന്നതിന്റെ ദാസന്മാർക്കായി സ്തോത്രം, വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർക്കായി സ്തോത്രം. കർത്താവ് എല്ലാം അങ്ങയുടെ നാമമൂർത്തത്തിനാക്കി തീർക്കണമേ. അല്ല, ഞങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്ന ഈ ദേശത്ത് ഈ ജനത്തിന്റെ ഇടയിൽ വസിക്കുമ്പോൾ അല്ലല്ലോ ഒരു പ്രത്യേക ജാതിയായി പ്രത്യേക ഗണമായി ഓ വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരാകുന്ന ഞങ്ങൾക്ക് പലപ്പോഴും ഹല്ലേലൂയ ഓ വ്യക്തമായ മറുപടി നൽകുവാൻ കഴിയാത്ത ഒരു വിഷയമാണ് ഞങ്ങൾ പഠിപ്പാനായി എടുത്തിരിക്കുന്ന കർത്താവേ, അത് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുമാണ് പ്രാർത്ഥിക്കുന്നു. അത് വേണ്ട രീതിയിൽ ഹല്ലേലൂയ ഓ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ എന്റെ ദാസനെ സഹായിക്കണമേ. ശാരീരികമായി തന്നെ ബലപ്പെടുത്തിക്കൊള്ളണമേ. തുടർന്നുള്ളതായ മൂന്നാല് ദിവസങ്ങൾ താനിവിടെ ആയിരിക്കുമ്പോൾ കുടുംബമായി അവരെ സഹായിച്ചുകൊള്ളാൻ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് ശാരീരികമായി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ സൂക്ഷിക്കണമേ. കർത്താവേ ഈ മീറ്റിംഗിനെ ഞങ്ങൾ തിരുസന്നിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ തന്നെ അധ്യക്ഷനായിരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ സകല ശുശ്രൂഷ നടപ്പാനിടയാക്കണമേ. സകല മാനവമൂത്തം അവിടുന്ന് എടുക്കണമേ. ക്രിസ്തുയേശു തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോട് കേൾക്കണമേ പിതാവേ. ആമേൻ. സ്തോത്രം.
നമുക്ക് ദൈവത്തെ വീണ്ടും പാടി ആരാധിക്കാം. ദിവസം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആരാധനയ്ക്കായി പ്രൈസ് ദ ലോർഡ് നാം എന്ന് കടന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അന്ത്യകാലത്ത് മനുഷ്യൻ സ്വസ്നേഹിയും വമ്പ് പറയുന്നവരുമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ആരെയാണ് സ്നേഹിക്കുന്നത്? സ്തോത്രം. കർത്താവിനേക്കാൾ അധികമായി നാം എന്തിനെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അവൻ നമുക്ക് വേണ്ടി ഏറ്റവും വലിയ സ്നേഹത്തെ നൽകി. സ്തോത്രം. ഇന്ന് രാത്രി ആ സ്നേഹത്തെ ഒന്ന് ഓർക്കുവാൻ കഴിയുമോ? സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥനായ പിതാവിന്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന യേശു കർത്താവ് തന്നെ അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. ഓ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുങ്ങിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഹല്ലേലൂയ, ഒരു ചെവിയിൽ കേട്ടിട്ടുമില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പ്രൈസ് ദ ലോർഡ്. അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ദേശമുണ്ട്. ഹല്ലേലൂയ. പ്രത്യാശയോടെ പൂർണ്ണമായ ഒരു സമർപ്പണത്തോടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. പ്രൈസ് ദ ലോർഡ്. കർത്താവിനോട് പറയാം, കർത്താവേ നിന്നേക്കാൾ അധികമായി ഞാൻ മറ്റൊന്നിനെയും സ്നേഹിക്കില്ല. ഹല്ലേലൂയ.
വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല യേശുവേ, അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല യേശുവേ, നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ ആദിനും അന്തിനുമായവർ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് രാത്രി അവന് നമുക്ക് കരങ്ങളെ അടിച്ച് ആരാധിക്കാം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നമ്മുടെ മനസ്സിന്റെ ഒരു പുതുക്കത്തിന്റെ കാരണമായി തിരുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. അവൻ അഗ്നിജ്വാലയ്ക്കത്തുള്ള കള്ളുണവനാണ്. അവൻ ദൂരെ നിന്നേ സകലത്തെയും ഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ തലയിൽ ഒരു മുടി പോലും താഴെ വീഴുന്ന കർത്താവ് പറയുന്നു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത്ര വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കാൻ ഹല്ല കരങ്ങളടിച്ച് അവനെ നമുക്ക് പാടി ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്.
സ്വർഗത്തിലെ പോലെ സ്വർഗീയ പി
ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു ബൈബിൾ പഠന ക്ലാസ് ക്രമീകരിക്കുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. സ്തോത്രം. ദൈവവചനം പഠിപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവദാസൻ ഇന്ന് പകൽക്കാലം എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്താണെന്ന്. സ്തോത്രം. അതിന് കാരണമുണ്ട്. കാരണം കൂടാതെ ഒന്നും നടക്കുന്നില്ലല്ലോ. നമ്മുടെ കർത്താവ് ആരാണെന്ന് നാം എല്ലാവരും അറിയണമെന്ന് നമ്മുടെ കർത്താവിന് ആഗ്രഹമുണ്ട്. സ്തോത്രം. ഇയ്യോബ് പറഞ്ഞു, യഹോവേ, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് തുലോം ചുരുക്കമാണ്, ചുരുക്കമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവ് ആരാണെന്ന് അറിയുവാൻ, അവനെന്തെല്ലാം കഴിയുമെന്നൊന്ന് അറിയുവാൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയും. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ആരാണെന്ന് ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായൊന്ന് ഗ്രഹിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് നമ്മുടെ ഹൃദയ ദൃഷ്ടികളെ കർത്താവ് പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ബൈബിൾ നമ്മളെ അഭ്യസിപ്പിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ എബ്രഹാം തോമസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എബി ഐരൂർ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന, ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് ഇന്ന് നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹം കുടുംബമായിട്ട് നമ്മുടെ മധ്യമുണ്ട്. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഔപചാരികമായ യാതൊരു ചടങ്ങുകളുമില്ല, ഉദ്ഘാടനമില്ല, മറ്റ് യാതൊരു ചടങ്ങുകളുമില്ല. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ഐ പി സി യു എ റീജന്റെ പ്രസിഡന്റായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഗെർസിം ബി ജോൺ അവറുകൾ കുടുംബമായിട്ട് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം മുൻപോട്ട് കടന്നു വന്ന് ഈ മീറ്റിങ്ങിനെ ഈ ദിവസങ്ങളിലുള്ള ബൈബിൾ ക്ലാസ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കർത്താവിന്റെ ദാസൻ തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇത്തരണത്തിൽ ഞാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഗെരിസിം പി ജോണിനെ അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് ക്ഷണിക്കും.
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയ്ക്കായി സ്തോത്രം. നിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ കൂടെ കൂടി വരുവാൻ ദൈവം ആയുസ് തന്നു, ആരോഗ്യം തന്നു, സാവകാശം തന്നു. എല്ലാത്തിനായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽ ഞങ്ങളായിരുന്ന എല്ലാ സ്ഥാനങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. ഈ രാത്രി നിന്റെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. പ്രത്യേകാൽ തേനേക്കാളും തേൻകട്ടേക്കാളും മധുരമുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ദൈവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളെല്ലാം ദൈവകൃപ അനുഭവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ടതുമേൽ പരിശുദ്ധാത്മാവ് വന്നുവെന്ന് നിന്റെ വചനത്തെ ഞങ്ങൾ വായിക്കുന്നു. വചനം കേട്ട് രോഗികൾ സൗഖ്യമായിട്ടുണ്ടല്ലോ കർത്താവേ. ഇന്ന് രാത്രി നിന്റെ വചനം ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ദൈവവചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ ഇന്ന് രാത്രി അത് ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ വാത്സല്യ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. ഇതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കായി സ്തോത്രം. കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ ഈ പട്ടണത്തിൽ ദൈവം അവരെ നടത്തിയ വഴികളെ ഞങ്ങൾ ഓർക്കുകയും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കണമേ. വചനം പഠിപ്പിപ്പാൻ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്ന് ദൈവദിനം ശുശ്രൂഷിക്കുമ്പോൾ വചനത്തിന് വാതിലെ കർത്താവ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ നാല് ദിവസം നടക്കുന്ന ബൈബിൾ ക്ലാസ്സിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ പകർന്നാട്ട് യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ.
പ്രൈസ് ലോർഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇനിയും പ്രിയപ്പെട്ടവർ കടന്നു വരുവാനുണ്ട്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവകൃപ പങ്കിടുവാൻ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ സന്തോഷം തനിയെ വന്നോളും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രിക്കാൽ നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. പ്രത്യേകാൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ തുടർന്ന് മുൻപോട്ട് കടന്നു വരും. അദ്ദേഹത്തെ നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. പത്ത് മണിവരെയാണ് ശുശ്രൂഷയുടെ സമയം. അദ്ദേഹം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാം.
ബഹുമാന്യരായ കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി ഇവിടെ ക്രമീകരിച്ച ഈ എബനേസർ ഐ പി സി ചർച്ചിനോടും ആ സഭയ്ക്ക് നേതൃത്വം വഹിക്കുന്ന പാസ്റ്റർ സണ്ണി, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പാസ്റ്റർ ജേക്കബ് സാമുവൽ എന്നിവരോടുള്ള നന്ദിയെ ഇത്തരണത്തിൽ പ്രകാശിപ്പിക്കുന്നു. അവർക്ക് വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. പാസ്റ്റർ ഗേഷൻ പി ജോണിനെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള കൂട്ടായ്മ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിത്തീരട്ടെ. ഒരു പ്രിയ സഹോദരൻ റാന്നിയിൽ നിന്ന് എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വന്ദനം അറിയിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, പേരെങ്ങനാ പറയേണ്ടതെന്ന്? ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വന്ദനത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് കുടുംബമായി കടന്നു വരുവാൻ ദൈവം ഇങ്ങനെയൊരു അവസരം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ഉള്ള പല സഹോദരി സഹോദരന്മാർ ഈ മീറ്റിംഗ് ലൈവായിട്ട് കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കും വന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വചന പഠന പരമ്പരയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. ഒന്ന്, ഈ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഫണ്ടമെന്റലായിട്ടുള്ള ഒരു ഉപദേശ സത്യമാണ്. അതുകൊണ്ട് അത് അതിൻ്റെ ഗൗരവത്തോടെ നമ്മൾ ഇതെടുക്കണം. വളരെ പ്രാർത്ഥനയോടെ നമ്മൾ ആയിരിക്കണം എന്നത് ഞാൻ ഓർപ്പിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റിയെ വാസ്തവത്തിൽ മറ്റ് മതങ്ങളിൽ നിന്നെല്ലാം ഡിസ്റ്റിങ്ഷ് ചെയ്ത് വേർതിരിച്ച് ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ്. മറ്റൊരു മത നേതാവും മറ്റൊരു ഫിലോസഫറും ക്ലെയിം ചെയ്യാത്തതാണ്. അവരുടെ ആരുടെയും നേതാക്കന്മാർ ഇങ്ങനെ ഒരു ക്ലെയിം നടത്തിയിട്ടില്ല, ദാറ്റ് ദേ ആർ ഗോഡ് ഓർ ദേ ആർ ഡിവൈൻ, അങ്ങനെയൊന്നുമില്ല. ദാറ്റ് ഈസ് വാട്ട് സെപ്പറേറ്റ്സ് ക്രിസ്ത്യാനിറ്റി ഫ്രം ഓൾ അതർ റിലീജിയൻസ് ഓഫ് ദ വേൾഡ്. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം, വളരെ അറ്റൻറ്റീവ് ആയിരിക്കണം, വളരെ പ്രാർത്ഥിക്കുകയും വേണം. ഇത് ക്രിസ്ത്യാനിറ്റിയിലെ ഒരു നോൺ നെഗോഷ്യബിൾ ഡോക്ട്രിനാണ്. ഇതിന് കോംപ്രമൈസ് ഇല്ല. അത്രമാത്രം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്. തന്നെയല്ല, ഇറ്റേണൽ ലൈഫ്, ഇറ്റേണൽ ലൈഫ് ആർക്കാ ഉള്ളത്? ജീസസിൻ്റെ ഡിവിനിറ്റി തിരസ്കരിക്കുന്ന ഒരാളിന് ഈസ് ഡാംഡ്. ജീസസിൻ്റെ ഡിവിനിറ്റി വിശ്വസിച്ച് അംഗീകരിക്കുന്ന ഏറ്റുപറയുന്ന ഒരാളിനാണ് നിത്യജീവനുള്ളത്. നിങ്ങൾ നോക്കിയ യോഹന്നാന്റെ സുവിശേഷം 3:36, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന, അത് അനന്തരഭാവിയിലല്ല, വിശ്വസിക്കുന്നയാൾക്ക് ഈ റിസീവ്സ് ദ ഇറ്റേണൽ ലൈഫ് നൗ. അനന്തരഭാവിയിൽ അതിൻ്റെ കൺസ്യൂമേഷനാണ്. എന്നിട്ട് ആ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. അവിടെ ജോൺ എൻ്റെ ഗോസ്പൽ നമ്മൾ പഠിക്കുമ്പോൾ ട്രൂ വിശ്വാസം വിൽ കറസ്പോണ്ട് ടു ഒബീഡിയൻസ്. അതവിടെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പിന്നെ പറയുന്നത് വിശ്വസിക്കാത്തവൻ എന്നല്ല, അനുസരിക്കാത്തവൻ. അപ്പൊ ശരിയായുള്ള വിശ്വാസം നമ്മളെ ദൈവവചനം അനുസരിക്കുന്നതിലേക്കാണ് നടത്തേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് ഇറ്റേണൽ ലൈഫ്. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമമാണ്. യോഹന്നൻ 14:6 എല്ലാവർക്കും കാണാതറിയാം. ജീസസ് സെഡ്, ഐ ആം ദ വേ, ഐ ആം ദി വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. നോ മാൻ കമ്മത്ത് അൺടു ദ ഫാദർ ബട്ട് ബൈ മീ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഈ ഉപദേശത്തിന് യാതൊരു അയവുമില്ല. ഈ ഉപദേശം ശരിക്കും മനസ്സിലായി വചനത്തിൽ ആ ഡോക്ട്രിൻ ഓഫ് ഡിവിനിറ്റി, യേശുവിന്റെ ദൈവത്വം ഗ്രഹിച്ച് അതിൽ അർപ്പിക്കുന്ന ആശ്രയമാണ്, വചനത്തിൽ അർപ്പിക്കുന്ന ആശ്രയമാണ് വാസ്തവത്തിൽ വിശ്വാസം. അല്ലാതെ വിശ്വാസം എന്ന് പറയുന്നത് ചില പറയുന്ന കണ്ണുമടച്ച് വിശ്വസിച്ചു. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ദാറ്റ്. കണ്ണ തുറന്നല്ലേ വിശ്വസിക്കേണ്ടത്? വചനത്തിൻ്റെ ആ പൊരുള് ഗ്രഹിച്ച് അതാണ് നമ്മൾ ഹൃദയത്തിൽ ക്രിയ ചെയ്ത, വി ട്രസ്റ്റ് ദാറ്റ് വേർഡ്. അങ്ങനെയുള്ളവരാണ് രക്ഷിക്കപ്പെടുന്നത്. അത്രമാത്രം വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെട്ടത്. നമ്മൾ എങ്ങനെയാണ് കർത്താവിനോടും കർത്താവിൻ്റെ ദൈവത്വത്തോട് റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മുടെ ഇറ്റേണൽ ഡെസ്റ്റിനിയെ അതിലാണ് ഇരിക്കുന്നത്. ഒരു റോങ് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ നമ്മുടെ ഇറ്റേണൽ ഡെസ്റ്റിനി അത് ബാധിക്കുമെന്നാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ഈ 2-3 മിനിറ്റ് പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ദൈവത്വം എന്ന വിഷയം ഊന്നൽ കൊടുത്ത് പറഞ്ഞു, കാരണം നമ്മുടെ വിഷയം അതാണ്. പക്ഷേ നാം മനസ്സിലാക്കണം, ജീസസ് ഈസ് ഫുള്ളി ഗോഡ് ഫുള്ളി മാൻ എന്ന വെളിപ്പാടാണ് തിരുവെഴുത്തിന് പറയാനുള്ളത്. 100% ദൈവം, 100% മനുഷ്യൻ. അത് നമ്മുടെ ഈ ക്ലാസ്സിൽ നമുക്ക് അത് ചിന്തിക്കാൻ ഉള്ള സ്കോപ്പ് നമുക്കില്ല എന്ന് ഞാൻ പറയുമ്പോൾ, ഗോഡ് ബിക്കെയിം മാൻ എന്നുള്ള വലിയ സത്യമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മാനായി തീർന്നപ്പോൾ ദൈവം ദൈവം അല്ലാതിരുന്നില്ല, കാരണം ദൈവത്തിന് ദൈവം അല്ലാതിരിക്കാൻ ഒരിക്കലും ഒക്കത്തില്ല. അപ്പോൾ 1% ഓഫ് ക്രൈസ്റ്റിൽ 100% ഗോഡ്, 100% ഹ്യൂമൻ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. അതാണ് വാസ്തവത്തിൽ കർത്താവിനെ കുറിച്ചുള്ള ആ ട്രൂ ആയിട്ടുള്ള ഡോക്ട്രിൻ. അതിൽ ഒരു ഭാഗമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്, ദി ഡീറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ, ജീസസ് കെയിം ഇൻ ടു ദ വേൾഡ് ആസ് മാൻ എന്ന് പറയുമ്പോൾ ആ കാര്യം കൂടെ ഏതെങ്കിലും ഒരു സെഷനിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നോക്കി, അതത്ര വലിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഈ ക്ലാസ്സിന് മുമ്പ് നിങ്ങളെ അറിയിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ നിയോഗമുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ പല യോഗങ്ങളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റിംഗ്. വർഷിപ്പ് മീറ്റിംഗ്സ് ഉണ്ട്, റിവൈവൽ മീറ്റിംഗ്സ് ഉണ്ട്, ഫാസ്റ്റിംഗ് മീറ്റിംഗ് ഉണ്ട്, ടാരിങ് മീറ്റിംഗ്, കാത്തിരിപ്പ് യോഗങ്ങളുണ്ട്. കാത്തിരിപ്പ് യോഗമൊക്കെ ഇപ്പം ഒത്തിരി കുറഞ്ഞു പോയി എങ്കിലും അങ്ങനെയൊക്കെയുള്ള യോഗങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് ഈ ബൈബിൾ സ്റ്റഡികൾ. പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷയമെടുത്ത് നമ്മൾ ശാന്തമായാണ്, ടാരിങ് മീറ്റിങ്ങിലൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒരു ഉത്സാഹപ്രകടനമൊക്കെ നമ്മൾക്ക് വരും. ഇതിന് ആക്ച്വലി ഇതിന് ഉത്സാഹപ്രകടനം വരണം. യേശുവിൻ്റെ ദൈവത്വം നമ്മൾ ഗ്രഹിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ആരാധന വെളിപ്പെടേണ്ടത്. സ്തോത്രം. ഇപ്പം ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ വാസ്തവത്തിൽ പഠിക്കുക എന്ന വാക്കിനേക്കാൾ വി ആർ മെഡിറ്റേറ്റിംഗ് ഓൺ ദിസ് സബ്ജക്ട്. നമ്മൾ ധ്യാനിക്കുകയാണ്, യേശുവിനെ ധ്യാനിക്കുകയാണ്, അവനെ അറിയുക. എത്ര അറിഞ്ഞാലും ക്ലൈമാക്സ് ആകുന്നില്ല, പിന്നെ അവനെ അറിയുക. അവിടുത്തെ ദൈവത്വം, അവിടുന്ന് മനുഷ്യനായി വന്നു, മനുഷ്യത്വം എന്തിന്, എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ആ ഗൗരവമേറിയ സത്യം അറിയുമ്പോഴാണ് ബിക്കം മോർ ആൻഡ് മോർ ക്ലോസർ ടു ദ ലോർഡ് ജീസസ്. നിങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും നിങ്ങൾ കൊണ്ടുവന്ന് ഈ യോഗങ്ങളൊക്കെ കേൾപ്പിക്കണം എന്ന് ഞാൻ വിശേഷാൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഒരു ഓപ്പൺ ഹാർട്ടോടുകൂടി വേണം നമ്മൾ ഇരിക്കാൻ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നിയോഗം തരുന്നു നിങ്ങളോട് പറയാൻ, എത്ര വാക്കുകൾ നമ്മൾ അക്കാഡമിക്കായിട്ട് ചിന്തിച്ചാലും ഇതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഹൃദയം ഓപ്പണായി, ഹൃദയത്തിൽ ഈ കാര്യം അതിന് വ്യക്തത വരണമെങ്കിൽ ഇറ്റ്സ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അല്ലിൽ ഒന്നും സംഭവിക്കില്ല. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. അക്കാഡമിക്കലായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ആ റെഫറൻസ് ഇവിടെ, ഈ റെഫറൻസ് ഇവിടെ, അതിൻ്റെ ഗ്രീക്ക് വാക്ക് ഇതാ, ഗ്രീക്ക് ഇതാണ്, ഹീബ്രു അങ്ങനെ ആയിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഇന്ന് കർത്താവ് എന്നോട് ഇടപെട്ടത് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഗ്രീക്ക് ലാംഗ്വേജ്, ഹീബ്രു ലാംഗ്വേജ് ഒക്കെ പ്രത്യേകിച്ച് യൗവനക്കാരായ ബൈബിൾ കോളേജിലൊക്കെ പോകുന്നവരെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ചർച്ചിൽ തന്നെ അങ്ങനെയുള്ളവരുണ്ട്. നിങ്ങൾ ദയവായിട്ട് പഠിക്കണം, ദയവായിട്ട് പഠിക്കണം എന്ന് അവരെ വളരെ ഞാൻ ഉത്സാഹിപ്പിക്കാറുണ്ട്. അതൊരു നല്ല കാര്യമാണ്, കാരണം മൂലഭാഷയിലെ ചില പദപ്രയോഗങ്ങൾക്ക് കുറച്ചുകൂടെ അർത്ഥമൊക്കെ കൊണ്ടുവരാൻ കഴിയും. പക്ഷെ കർത്താവ് ഇന്നോട് സംസാരിച്ചത് ഫരീസേർക്ക് ഗ്രീക്ക് ശരിക്കും അറിയായിരുന്നു, ഹീബ്രു അറിയായിരുന്നു. They never understood me. അതെന്താ? ഹോളി സ്പിരിറ്റ് അവരുടെ ഉള്ളത്തിൽ വാക്ക് ചെയ്യാൻ ഫരിസേർ അനുവദിച്ചില്ല. They were blind. എല്ലാ വചനജ്ഞാനവും ഉണ്ടായിട്ടും ഫരിസേരെ കുറിച്ച് പറയുന്നത് തല്ലുമുടി നാരെടുത്താൽ നാലായി കീറി വ്യാഖ്യാനിക്കവര്. ഓൾഡ് ടെസ്റ്റമെന്റ് അവർക്ക് കംപ്ലീറ്റ് അറിയാമെന്ന് അവർ ധരിച്ചത്. ജീസസ് യോഹന്നാൻ 5 നിങ്ങൾ വരുമ്പോൾ അതിലെ 39-40 വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ദ ഹോൾ ഓൾഡ് ടെസ്റ്റമെന്റ് was speaking about Jesus. എന്നിട്ട് കർത്താവ് പറയാ, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഗ്രീക്ക് ഇസ് ഗുഡ്, ഹീബ്രു ഇസ് ഫൈൻ, ബട്ട് ഇഫ് ദ ഹോളി സ്പിരിറ്റ് ഡസ് നോട്ട് ഓപ്പൺ അവർ ഹാർട്ട്സ് വി ജസ്റ്റ് കാൻ ഡു നത്തിങ്. അതുകൊണ്ട് ഇത് ഞാൻ ഒരു നിയോഗത്തിലാണ് പറയുന്നത്. ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റഡി ഇഷ്ടമുള്ളവരുണ്ട്, ക്രിട്ടിക്കൽ സ്റ്റഡി. ബൈ ദ വേ, ഇതൊരു ഡിബേറ്റ് അല്ല, ദിസ് ഇസ് നോട്ട് എ ഡിബേറ്റ്, ഇറ്റ്സ് എ ബൈബിൾ സ്റ്റഡി. ക്രിട്ടിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിച്ച് അവരിങ്ങനെ പറയും, ഇവർ അപ്പൊ ഇതിനപ്പുറത്ത് എന്താ, ഇതങ്ങനെ പഠിച്ചു പഠിച്ചു. നമ്മൾ കർത്താവിനോട് അടുത്തോ എന്നുള്ളതാണ് പ്രധാന വിഷയം. മറ്റേതൊക്കെ കൃപ ലഭിച്ചവരത് ചെയ്യട്ടെ. യേശുവിന്റെ ദൈവത്വം, യേശു മനുഷ്യനായി വന്ന യേശുവിന്റെ മനുഷ്യത്വം, Godhead, Trinity, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആത്മാവ് എനിക്കൊരു പ്രകാശനം തരണം. കാരണം ഇത് പറഞ്ഞുകൊടുത്ത് ഒരു പരിധിക്കപ്പുറം പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത വലിയ വിഷയങ്ങളുണ്ട്. ആത്മാവിന്റെ ഒരു ടച്ച് മതി, യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഫരീസേർ അവരെത്ര ബ്ലൈൻഡ് ആയിരുന്നു, ബ്ലൈൻഡോ? They wanted to kill Jesus. നിങ്ങളുടെ മെസ്സയാണെന്ന് ഓൾഡ് ടെസ്റ്റമെന്റ് മുഴുവനും പറഞ്ഞ ഈ ജീസസിനെ എത്ര വട്ടം അവർ കല്ലെടുത്തെന്നറിയാം, ഏറിയാൻ. They wanted to stone God in human flesh. How blind they were. Why is that? പരിശുദ്ധാത്മാവിന്റെ കൺവിക്ഷൻ അവരുടെ ഉള്ളത്തിൽ വന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കൺസെപ്റ്റ്സ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ഐഡിയകളുണ്ട്, അവരുടെ റിലീജിയസ് തിങ്കിങ് ഉണ്ട്. ഇതെല്ലാമായിരുന്നു അവരുടെ ബ്ലൈൻഡ് സ്പോട്ട്സ്. ഈ പ്രീ കൺസീവ്ഡ് ഐഡിയാസ് മാറി ഒരു കുഞ്ഞിനെ പോലെ വരണം. ആത്മാവിൽ ദരിദ്രരായ അവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാ. യേശു പറഞ്ഞ വാക്യാൻ ഉദ്ധരിക്കാം, പിതാവേ ജ്ഞാനികൾക്ക് നീ ഇത് മറച്ചു വെച്ചു, ശിശുക്കൾക്ക് നീ ഇത് വെളിപ്പെടുത്തി. പുതിയ നിയമത്തിലെ പ്രധാന വാക്ക വെളിപ്പാട്. ഇതെല്ലാം വെളിപ്പാടിനാലാണ്, ദൈവ വചനത്തിന്റെ
പൊരുള് ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളത്തില് മനസ്സിലാക്കി തരിക. അത് ഈ വചന ശുശ്രൂഷകളിലാണ്, വചന ശുശ്രൂഷയും നിങ്ങളുടെ വ്യക്തിപരമായ സ്റ്റഡിയിലാണ്, അല്ലാതെ നമ്മൾ പഠിക്കാതിരിക്കുമ്പോഴല്ല. വി മസ്റ്റ് ലേൺ ഫ്രം ദ വേർഡ്. പക്ഷേ ക്രിറ്റിക്കൽ അനാലിസിസിൽ വരുന്ന ഒരു അപകടമാണ് ഞാൻ പറഞ്ഞത്, ആത്മാവിന് നമ്മൾ സ്ഥാനം കൊടുക്കാതെ ജസ്റ്റ് അത് ഇത് ഇത് ഗ്രീക്ക് അത് ഇത് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളോട്, ഈ ഓഡിയൻസിനോട് എനിക്ക് പറയാൻ നിയോഗമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി ശക്തിക്കായി നമ്മൾ ആഗ്രഹിക്കണം. ലോകത്തിൽ ആളുകൾക്ക് ഭയങ്കരമായി അവരെ വാദിക്കുന്ന, ഡിബേറ്റ് ഇടുന്ന, പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വലിയ സംഭവങ്ങളെ സാധുക്കളായ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് അങ്ങ് മനസ്സിലാക്കി തരും. അത് നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിയിൽ നടക്കണം. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അതിനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒത്തിരി ഒത്തിരി നമ്മുടെ ബുദ്ധിയിലെ റീസണിങ്ങും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിന് തടസ്സമായി നിൽക്കരുത്. ഒരു കാര്യം നമുക്ക് മനസ്സിലാകുമ്പോൾ, ലോർഡ് ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, വി വർ ടോക്കിംഗ് അബൌട്ട് ദ ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ട്രിനിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അദ്ദേഹം ഒരു പെന്തക്കോസ്ത് സഹോദരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, പക്ഷേ ഒരു മൂടുപടം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു, ബട്ട് നൗ ഐ അണ്ടർസ്റ്റുഡ്. അതെന്താ, എക്സ്പ്ലനേഷൻ കൂടുതലായത് കൊണ്ടാണോ? അല്ല, എല്ലാവരോടും പറയുന്നു, ലളിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ദാറ്റ്സ് ദ വർക്കിംഗ് ഓഫ് ദ സ്പിരിറ്റ്. വർഷങ്ങളായി ഗ്രഹിക്കാൻ കഴിയാഞ്ഞത് ആത്മപ്രവൃത്തി വന്നപ്പോൾ ഗ്രഹിച്ചു. ആത്മാവ് ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് അത്. അതിന് നമ്മൾ ഏൽപ്പിച്ച് കൊടുക്കണം. അലൗ ദ ഹോളി സ്പിരിറ്റ് ടു കൺവിൻസ് യുവർ ഹാർട്ട്സ്. അതിനായി കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫരീസന്മാർ അവസാനം അവർ ചെയ്തത്, യോഹന്നാൻ 19:7 വരുമ്പോൾ, ലേവ്യ പുസ്തകം 24:16 അനുസരിച്ച് അവസാനം അവർ പറഞ്ഞത്, എന്തിനാണ് ജീസസിനെ ക്രൂസിഫൈ ചെയ്യാൻ കൊണ്ടുപോകുന്നത്? ഹി ബ്ലാസ്ഫീംഡ്. ജീസസ് ഡിവിനിറ്റി ക്ലെയിം ചെയ്തതാ. ഈ വചനമെല്ലാം അറിയാമെന്ന് പറയുന്നത് വലിയ പണ്ഡിതന്മാര് ജീസസിനെ പൈലറ്റിനെ ഏൽപ്പിക്കുന്നത് ബിക്കോസ് ഹി ബ്ലാസ്ഫീംഡ്. ദേ നെവർ അണ്ടർസ്റ്റുഡ്. ആ ഒരു അബദ്ധം, ആ ഒരു കെണി, ആ കെട്ട നമുക്കുണ്ടാകരുത്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, ഇപ്പൊ ഈ ഒരു വലിയ സബ്ജക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. ഇത് പല നിലകളിൽ നമുക്കത് അവതരിപ്പിക്കാൻ കഴിയും. ഇപ്പൊ ഓൾഡ് ടെസ്റ്റമെന്റ് പാറ്റേൺ തൊട്ടെടുത്ത്, അതെന്ന് പറഞ്ഞാൽ 40 കൊണ്ടും തീരുന്ന കാര്യമല്ല. ഇത് ഒരു എവിടെ തുടങ്ങിയാലും ഈ 4 കൊണ്ടോ 5 കൊണ്ടോ തീരുന്ന കാര്യം അല്ല. അതിന് കർത്താവ് നമുക്ക് കൃപ തരും. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആ വിഷയം ഒന്ന് ടച്ച് ചെയ്ത് നമ്മുടെ ഉള്ളത്തിൽ ആത്മാവ് പ്രവർത്തിച്ചാൽ മതി. അതിന് ഒത്തിരി സമയം ഒന്നും ആവശ്യം ഇല്ല. മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നത് 99% ആളുകൾ ഇവിടെ ജീസസിന്റെ ഡിവിനിറ്റി അംഗീകരിക്കുന്നവരാണെന്നാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ കർത്താവിനെ അറിയാനും ഒക്കെ ഇതൊരു മുഖാന്തരമായി തീരും. ആരെങ്കിലും രക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ അവർ രക്ഷിക്കപ്പെടണം, ആർക്കെങ്കിലും ഇതിനോട് ഉറക്കുണ്ടെങ്കിൽ കൺവിൻസ്ഡ് ആകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പം വിവിധ നിലയിൽ നമുക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഈ പറഞ്ഞ പോലെ ആദ്യം മുതൽ ഓൾഡ് ടെസ്റ്റമെന്റ് സ്റ്റഡി, പിന്നെ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്കിങ്ങനെ ടോപ്പിക്കലായിട്ട് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ എനിക്ക് നിയോഗമുള്ളത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു നിലയിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. ജോൺസ് ഗോസ്പലും പ്രൈമറിയായി, പിന്നെ യോഹന്നാൻ എഴുത്തുകളിലൂടെ യേശുവിൻ്റെ ഡിവിനിറ്റിയെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളിലേക്കാണ് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുപോകുവാനായിട്ട് താല്പര്യപ്പെടും. അപ്പം ഒരു കോൺസെൻട്രേറ്റഡ് സ്റ്റഡിയാണ് ദ ഗോസ്പൽ ഓഫ് ജോൺ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആ സുവിശേഷം വായിക്കുവാനായിട്ടും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ്. പ്രവേശിക്കുന്നതിന് മുമ്പ് ജോൺസ് ഗോസ്പലിനെ കുറിച്ചും സുവിശേഷങ്ങളെ കുറിച്ചും ഒരു ചെറിയ ഐഡിയ നമുക്കുണ്ടാകണം. ഇപ്പം ഏതെങ്കിലും ഒരു ബൈബിൾ വാക്യം വ്യാഖ്യാനിക്കാൻ ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് ഒരു വാക്യം ഒരു വാക്ക് അതിൻ്റെ ഒരറ്റത്ത് നിന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന കുറെ കാര്യങ്ങളങ്ങ് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റൈറ്റ് പ്രോപ്പർ വേ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ശരിക്കും ഈ എഴുത്തുകാരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഇൻഫാക്റ്റ് ഞാൻ അല്പം കൂടെ കടന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ടോട്ടാലിറ്റിയിൽ ഒരു വിഷയം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലും സ്ക്രിപ്ചർ മാത്രം ആ സ്ക്രിപ്ചറിൻ്റെ ടോട്ടാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഒരു വിഷയം കാണേണ്ടത്. എന്നിട്ട് ആ പർട്ടിക്കുലർ എഴുത്തുകാരൻ ആ വിഷയം എങ്ങനെയാണ് അത് ഏത് കാര്യത്തിലാണ് ഒന്നൽ കൊടുക്കുന്നത് എന്നത് മനസ്സിലായെങ്കിലേ വാട്ട് ഈസ് ഹി ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളത് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ മിസ്ഇന്റർപ്രിട്ടേഷൻസ് നടക്കും. അത് വരാതിരിക്കുവാൻ കുറച്ച് കാര്യങ്ങൾ ജോൺസ് ഗോസ്പലിനെ കുറിച്ച് പ്രൈമറി ആയിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നാം വാക്യത്തിലേക്കാണ് പ്രവേശിക്കുവാൻ ഇന്ന് രാത്രിയിൽ താല്പര്യപ്പെടുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ശാന്തമായിട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ ഇടയിലൊരു പ്രശ്നമുള്ളത് ശാന്തമായിട്ട് പോയാൽ കൃപയില്ലെന്നും അഭിഷേകമില്ലെന്നും ഒക്കെ ഒരു തോന്നൽ ആളുകൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ പോയെങ്കിലേ കാര്യം ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ടഡായി പോകാതെ നിങ്ങൾ ഈ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എല്ലാ സുവിശേഷങ്ങളിലും ജീസസിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ജീസസിന്റെ ഡിവിനിറ്റിയുമുണ്ട്. പക്ഷെ ജോൺ എഴുതുന്നത് മുഴുവനും ഈ ഒരൊറ്റ ഫോക്കസിലാണ്. മത്തായി എഴുതുമ്പോൾ മത്തായിയുടെ പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ജീസസിന്റെ കിങ്ഷിപ്പാണ്. അപ്പൊ യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ചൊന്നും മാത്യു എഴുതുന്നില്ലയോ? ഉണ്ട്. പ്രധാന എംഫസിസ് ആണ് ഞാൻ പറയുന്ന കിങ്ഷിപ്പ്. മാർക്ക് എഴുതുമ്പോൾ യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് എഴുതുന്നുണ്ടോ? ഓഫ് കോഴ്സ്. പക്ഷെ പ്രധാന എംഫസിസ് സെർവന്റ്ഹുഡ്, ദാസനായ ക്രിസ്തു. ലൂക്കിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുവിന്റെ ദൈവത്വം ഇല്ലെന്നാണോ പാസ്റ്റർ പറയുന്നത്? അല്ല, യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് കാണാൻ കഴിയും. ഈവൻ ജീസസിന്റെ ഹ്യൂമാനിറ്റി ഇൻകാർണേഷനില് അവിടെ തന്നെ യേശുവിന്റെ ദൈവത്വത്തിന്റെ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ എംഫസിസ് ജീസസ് ഈസ് ദ പെർഫെക്റ്റ് മാൻ. ജോണിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജോൺ അവതരിപ്പിക്കുന്നുണ്ട്. മുഖ്യമായ പ്രധാന വിഷയം ജീസസ് ഈസ് ഗോഡ്. ഇതാണ് നാലാമത്തെ സുവിശേഷകന് വളരെ ശക്തമായി പറയുവാൻ ഉള്ളത്. ജോൺസ് ഗോസ്പൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കത് അറിയാം, അതുകൊണ്ട് അത് ഞാൻ എലാബറേറ്റ് ചെയ്യുന്നില്ല. കർത്താവ് വളരെ സ്നേഹിച്ച, കർത്താവിനെ സ്നേഹിച്ച യോഹന്നാൻ 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന ജോൺ, പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഇതിനകത്ത് പറയുന്നില്ല. ദ ഡിസൈപ്പിൾ ഹും ജീസസ് ലവ്ഡ് എന്നാണ് ജോൺ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ജോൺ ആണ് ഇത് എഴുതുന്നത്. ഗോസ്പൽ ഓഫ് ജോണിന്റെ മെയിൻ എംഫസിസ് എന്ന് പറയുന്നത് ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ഇതിലെ എല്ലാ അധ്യായങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് കഴിയും. വി ആർ ട്രൈങ് ടു അറ്റ്ലീസ്റ്റ് പ്രൊലോഗ്, അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ് കുറെ കാര്യങ്ങളോടെങ്കിലും നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ട്. ഇനി സുവിശേഷങ്ങളെല്ലാം തുടങ്ങുമ്പോൾ അതിൻ്റെ ആ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? മാത്യു തുടങ്ങുമ്പോൾ ജിനിയോളജിയാണ് ഓഫ് ജീസസ് ആണ് കാണുന്നത്. മാർക്ക് തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മിനിസ്ട്രി ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ലൂക്ക് വാസ്തവത്തിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ആ ഇൻകാർണേഷൻ, ദ ബേർത്ത് ആൻഡ് ഇൻഫൻസി ഓഫ് ജീസസ് ആണ് തുടങ്ങുന്നത്. ജോൺ തുടങ്ങുന്നത് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഒരു തിയോളജിക്കൽ വലിയൊരു ഇഷ്യൂമായിട്ട് ഇൻ ദ ബിഗിനിങ് ഡയറക്റ്റ് ആയിട്ട് പോയി യേശുവിന്റെ ദൈവത്വമാണ് അവിടെ സ്ഥാപിക്കുവാനായി ശ്രമിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. എന്താ പ്രാരംഭമായിട്ട് ഞാൻ ഇങ്ങനെ ജോൺസ് ഗോസ്പലിനെ കുറിച്ച് പറയുന്നത്? വി മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു സ്റ്റഡി ദാറ്റ്. ഇതൊക്കെ മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആദ്യത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇനി ഈ ജോൺസ് ഗോസ്പൽ നാലാമത്തെ സുവിശേഷത്തിന്റെ ഒരു താക്കോൽ വാക്യമുണ്ട്, അത് വേണേ ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം നിങ്ങള് ഒരു നിങ്ങൾക്കൊരു പേനയും ഒരു നോട്ട്ബുക്കും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഉള്ളതൊന്നും നമ്മൾ കുറിക്കാൻ ഞാൻ എന്താണെന്നറിയാമോ? അല്ലാതെ ക്ലാസ് ആയില്ലല്ലോ. എന്നാ നിങ്ങൾ ധരിച്ചത്? ക്ലാസ് തുടങ്ങി. ഇപ്പൊ ജോൺ 20:31 എന്നൊക്കെ പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങള്. ആ കീ ഒന്നും നമ്മൾ മനസ്സിലായില്ലെങ്കിൽ വി വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ബുക്ക്. ജോൺ 20 അതിന്റെ 31st വേഴ്സ്, ഇൻഫാക്ട് 30 and 31st വായിക്കുന്നതിൽ തെറ്റില്ല. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഒരു ഇവാഞ്ചലിസ്റ്റിക് ത്രസ്റ്റാണ് ജോൺ ആഗ്രഹിക്കുന്നത്. തന്റെ ഓഡിയൻസ്, തന്റെ ഈ സുവിശേഷം വായിക്കുന്ന സകല ആളുകളും, ദേ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹു ജീസസ് ഈസ്. യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് അവർ വിശ്വസിക്കണം. അതിനു വേണ്ടിയാണ് ജോൺ സിലക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. സുവിശേഷങ്ങളിൽ ഏറ്റവും ലാസ്റ്റിൽ എഴുതിയിരിക്കുന്ന ജോണാണ്. അപ്പൊ ജോണ് മറ്റ് സിനോപ്റ്റിക് ഗോസ്പെൽസിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും ജോൺ ഇതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പൊ ജോൺ എഴുതുന്ന കാര്യങ്ങൾ ഹോളി സ്പിരിറ്റ് ജോണിനെ നടത്തുന്നത് ജീസസിന്റെ ഡീറ്റി ആളുകൾ വിശ്വസിക്കുന്ന ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ്. അതേതെങ്കിലും സമയത്ത് നമുക്കൊരു സാവകാശം ലഭിച്ചാൽ ഈ സൺ ഓഫ് ഗോഡ് എന്നുള്ളത് ടെർമിനോളജി ഞാൻ കുറച്ചുകൂടെ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ സമയവും സാവകാശവും ഉണ്ടെങ്കിൽ പറയാം. കാരണം അതിനോടൊക്കെ ഉടക്കുന്ന ആളുകളും ഇല്ലാതില്ല. പക്ഷെ ബൈബിൾ പരിശോധിച്ചാൽ സൺ ഓഫ് ഗോഡ് ക്ലിയർലി ഡിഫൈൻസ് ദ ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ വാക്യത്തിൽ നിന്നല്ല വ്യക്തമല്ലേ, യേശു ദൈവത്തിന്റെ പുത്രനെന്ന് വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ. നിത്യജീവൻ ദൈവത്തിന്റെ ജീവൻ, ആ സ്പിരിച്വൽ ലൈഫ്. പിന്നെ അവിടെ വിശ്വസിക്കുക എന്ന വാക്ക് ജോഹന്നാൻ എഴുത്തുകളിൽ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. 100 തവണ ഉള്ള ഒരു വാക്കാണ് വിശ്വസിക്കുക. നമ്മൾ അവർക്ക് എന്താ ഈ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടിന്യൂ ടു ബിലീവ് എന്ന അർത്ഥത്തില. ഒരിക്കൽ വിശ്വസിച്ചു കൈ പൊക്കി എന്ന് മാത്രമല്ല, കണ്ടിന്യൂ ലൈക്ക് അബൈഡിങ് ഇൻ ദ വൈൻ. വൈനിൽ നിന്ന് അബൈഡിങ് ഇല്ലെങ്കിലോ യു വിൽ ബി കട്ട് ഓഫ്. യോഹന്നാൻ 8:30-31 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വാസ്തവമായ ശിഷ്യനാരാ? എന്റെ വചനത്തിൽ നിലനിൽക്കുന്നവൻ, നിലനിൽക്കുന്നവൻ. അപ്പൊ അത് വിശ്വാസം എന്ന വാക്ക് തന്നെ ഒരു സ്റ്റഡിയാണ്. ശരിയായ വിശ്വാസവും ചുമ്മാ വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ചുമ്മാ വിശ്വാസത്തിന് ലൈഫ് ഇല്ല. വിശ്വസിക്കുന്നു പറയും, പെന്തിക്കോസ് വരുന്നു, അല്ലെ എവിടെയെങ്കിലും വരുന്നു, ദാറ്റ്സ് ഓൾ. റിയൽ ഫെയ്ത്തും സൂപ്പർഫിഷ്യൽ ഫെയ്ത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. റിയൽ ഫെയ്ത്ത് ജോഹന്നാൻ എഴുത്തുകളിൽ നമ്മെ ഡിസൈപ്പിൾഷിപ്പിലേക്ക് നയിക്കും, അനുസരണത്തിലേക്ക് നയിക്കും. സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത് ആണെങ്കിൽ ഫെയ്ത്ത് ഉണ്ടെന്ന് പറയും, പക്ഷേ ലൈഫ് കാണില്ല. അങ്ങനെ മുന്തിരിവള്ളിയിൽ വസിക്കാത്ത കൊമ്പിനെ പിന്നത്തേതിൽ തീയിലിടും എന്നൊക്കെയാണ് തിരുവെഴുത്ത് പറയുന്നത്. ഞാൻ ആ വിശ്വസിക്കുക എന്നുള്ള വാക്ക് സന്ദർഭവശാൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജോൺ 20:31 ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ജോൺ എന്തിനാണ് ഇത് എഴുതുന്നത്? എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഈ 21 chapters എഴുതിയതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, തന്റെ ഓഡിയൻസ്, തന്റെ റീഡേഴ്സ്, ദേ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹു ജീസസ് റിയലി ഈസ്. അവരുടെ മുൻപിൽ അവർ മനുഷ്യവേഷത്തിൽ കണ്ട ആ യേശു കേവലം മനുഷ്യനല്ല, ഹീസ് ഗോഡ് ഇൻകാർനേറ്റഡ്. ഇത് മനസ്സിലാക്കണം, ഇത് വിശ്വസിക്കണം, അങ്ങനെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകണം. അപ്പൊ ദാറ്റ്സ് ദി ഓതേഴ്സ് ഇന്റൻഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം. ഇനി നമുക്ക് 1 വാക്യത്തിലേക്ക് വരാം. അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ജോൺ 1:1. അപ്പൊ ജോൺ 1:1 എന്ന് പറയുമ്പോഴും ഒരു ചെറിയ വിഷയമുണ്ട്. ജോൺ 1:1 എന്ന ആ വാക്യം ഒന്നായിട്ട് മാത്രം കാണാതെ ഈ ജോണിന്റെ 21 ചാപ്റ്റേഴ്സിന്റെ ഘടന നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പെട്ടെന്നൊരു വിഭജനം പറയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായമാണ് വാസ്തവത്തിൽ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. 2 മുതൽ 12 വരെയുള്ള അധ്യായം യേശുവിന്റെ പബ്ലിക് മിനിസ്ട്രി, 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ യേശുവിന്റെ പ്രൈവറ്റ് ഡിസ്കോഴ്സുകൾ ഓൺലി ടു ഹിസ് ഡിസൈപ്പിൾസ്. 13 മുതൽ 17 വരെ. 18-ാം അധ്യായത്തിലാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു. 19-ാം അധ്യായത്തിൽ യേശുവിനെ ക്രൂശിക്കുന്നു. 20-ാം അധ്യായത്തിൽ യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. 21-ാം അധ്യായം പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസസ് എന്ന് പറയും, ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള പ്രത്യക്ഷതകൾ. ഇങ്ങനെയാണ് ഈ 21 ചാപ്റ്റേഴ്സ് അടുക്കിയിരിക്കുന്നത്. അതിൽ 1-ാം അധ്യായം ഞാൻ ഈ പൊതുവിഭജനത്തിൽ പറഞ്ഞു, 1-ാം അധ്യായം ഇൻട്രഡക്ഷൻ ആണെന്ന്. സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യം, അതിനെ പ്രൊലോഗ് എന്ന് വിളിക്കും, ഇൻട്രഡക്ഷൻ ടു ദ ഗോസ്പൽ ഓഫ് ജോൺ. അവിടെയാണ് നമ്മൾ ഇന്ന് നിൽപ്പാൻ താല്പര്യപ്പെടുന്നത്. അവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഓൾ ദ 18 വേഴ്സസ് നമുക്ക് ഇന്നൊന്നും കൈകാര്യം ചെയ്യാൻ നമ്മുടെ ലിമിറ്റഡ് ടൈമിൽ സാധ്യമായി വരികയില്ല. ഈ 18 വാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ബുക്കിനൊക്കെ പ്രിഫേസ് എന്ന് പറഞ്ഞ്, ജോണ് അവതരിപ്പിക്കാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള ഇൻട്രൊഡക്ടറി കാര്യം പറയാം, ഇതുപോലെ ആയിരിക്കും, ഇതാണ് സമ്മറി ഓഫ് വാട്ട് ഹീസ് ഗോയിങ് ടു പ്രസന്റ്, അതാണ് പ്രൊലോഗ്. 21-ാം അധ്യായമാണ് എപ്പിലോഗ്, കൺക്ലൂഷൻ. എങ്ങനെയാണ് ഗോസ്പൽ ഓഫ് ജോണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഈ 18 വാക്യങ്ങൾ മുഴുവനും നമ്മുടെ മനസ്സിലിരിക്കണം. ആ 18 അല്ല, ഒറ്റപ്പെട്ടൊരു വാക്യം എടുത്ത് ആദ്യത്തെ വാക്യം നമ്മൾ പറയുകയല്ല, ആ 18 വേഴ്സസ് നമ്മുടെ ഉള്ളിലിരുന്ന് അതിനകത്ത് തന്നെ പലതിന്റെ ആൻസേഴ്സ് ഉണ്ട്. ഇപ്പൊ കുറെ ഗ്രീക്ക് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എങ്ങനെ എങ്ങനെ എങ്ങനെ, ആർക്ക്? എല്ലാവർക്കും ഗ്രീക്ക് അറിയാമോ? ഞാനൊരു സാധാരണ ഉപദേശിയാണ്, എനിക്ക് മനസ്സിലാകുന്ന ഒരു രീതിയുണ്ട്. സാധാരണക്കാരെല്ലാം ലൈ പീപ്പിളാണ്, നമുക്ക് മനസ്സിലാകുന്ന ഒരു രീതിയുണ്ട്. ഇത് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. ശരിക്കും ആ വചനം നമ്മുടെ അകത്ത്, 18 വാക്യങ്ങളുടെ ഉള്ളടക്കം നമ്മുടെ അകത്തിരുന്നാൽ, ആദ്യത്തെ വായിച്ചു, അത് 14-ാമത്തെ കണക്ട് ചെയ്തു, 18 കൂടെ കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അത്യാവശ്യത്തിന് വേണേ ഗ്രീക്ക് പറഞ്ഞാൽ മതി. ചില ആളുകളൊക്കെ ചിന്തിക്കും ഗ്രീക്ക് ഇല്ലേ ഇതൊന്നും. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ കയ്യിരിക്കുന്ന മലയാളം ബൈബിള് ഗ്രീക്കിന്റെ നല്ല തർജ്ജമയാണ്. പിന്നെ ചില വാക്കുകൾ ഒരു കുറച്ചുകൂടെ അടുത്ത ഒരു ലെവൽ പോയി പഠിക്കണമെങ്കിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മളിത് മനസ്സിലാക്കണം, അല്ലാതെ ജസ്റ്റ് ബിക്കോസ് ഐ ഡോണ്ട് നോ ഹീബ്രു ആൻഡ് ഐ ഡോണ്ട് നോ ഗ്രീക്ക് ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ബൈബിൾ, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്, അങ്ങനെ ചിന്തിക്കല്ലേ. വി ക്യാൻ ബൈ ഗ്രേസ്, ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിച്ച് ഗ്രഹിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ 18 വാക്യങ്ങൾ, ഈ പ്രൊലോഗ്, ഈ ഇൻട്രൊഡക്ഷന്, ഈ പ്രിഫേസ് എന്ന് ഞാൻ പറഞ്ഞത്, അതാണ് വാസ്തവത്തിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഹൗ ദി എൻറ്റയർ ഗോസ്പൽ ഷുഡ് ബി റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. ബാക്കിയുള്ള ഈ സുവിശേഷം എല്ലാം ഗ്രഹിക്കണമെങ്കിൽ ഞാൻ കീ വേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്നു ഈ ഇൻട്രൊഡക്ഷനൂടെ ഞാൻ പറഞ്ഞു. ഇനി ആ ഇൻട്രൊഡക്ഷന്റെ വിഭജനം ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞത് പൊതുവിലുള്ള വിഭജനമാണ്. ഈ വിഭജനം കൂടെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആദ്യത്തെ 5 വാക്യം, verse 1-5, ഇൻട്രൊഡക്ഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ആദിയിൽ വചനം ഉണ്ടായത്, വചനം ദൈവത്തോടു കൂടെയത്, വചനം ദൈവമായിരുന്നു, വചനം വചനം വചനം, ഇൻട്രൊഡക്ഷൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ വചനത്തോട് സാക്ഷീകരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ടെസ്റ്റിഫൈങ് ടു ദ വേർഡ്. ഇതാണ് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അത് നമ്മുടെ ഈ വിഷയവുമായിട്ട് ഞാൻ ഒന്ന് സന്ദർഭവശാൽ കണക്ട് ചെയ്യാം എന്നേ ഉള്ളൂ. നമ്മൾ പ്രധാനമായിട്ട് അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളിലൊക്കെ നിൽപ്പാനാണ് ഇന്ന് താല്പര്യപ്പെടുന്നത്. അത്രയും തന്നെ നമുക്ക് ഈ സമയം കൊണ്ട് ഒക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ റിയാക്ഷൻ ടു ദ വേർഡ്. ഈ വചനം ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ഈ വചനത്തോടുള്ള മനുഷ്യന്റെ പ്രതികരണം, അവൻ ലോകത്തിൽ വന്നു, ലോകം അവനെ അറിഞ്ഞില്ല, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പിന്നെ വേറെ റിയാക്ഷൻ ഉണ്ട്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികം. റിയാക്ഷൻ ടു ദ വേർഡ് ആണ് വാസ്തവത്തിൽ അവിടുത്തെ വിഷയം. അതിനുശേഷം 14 മുതൽ 18 വരെയുള്ള വാക്യം ഇൻകാർണേഷൻ ഓഫ് ദ വേർഡ്, ജഡത്തിൽ അവതരിച്ച വചനം, വചനത്തിന്റെ ജഡ അവതാരം, അതാണ് 14-18 വേഴ്സിൽ കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾ എഴുതുകയായോണ്ട് ഈ പ്രലോകന്റെ വിഷയമല്ലെങ്കിലും ബാക്കി ആ അധ്യായത്തിലെ കാര്യം എന്താന്ന് കൂടെ അങ്ങ് പറഞ്ഞേക്കാം. 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ മിനിസ്ട്രി ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. 35 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുന്ന ആ ഒരു സന്ദർഭമാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് 1-ാമത്തെ അധ്യായത്തിന്റെ ഉള്ളടക്കം. അതിൽ നമ്മൾ ആദ്യത്തെ 5 വാക്യങ്ങളിൽ നിൽക്കുക. ആ 5 വാക്യങ്ങളെ ഇനി 3 തിരിക്കുക. ആദ്യത്തെ 2 വാക്യങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം the pre-existence of the word of God. Pre-existence ne enda oru nalla malayala vaakku, innalathe nithyada mudalulla nithyanaya vajanam, pre-existence of the word, adana pradhana vishayam. Adine 3-aam vaakyathilekku the is creative power, സകലതും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ വചനം ക്രിയേറ്റ് ചെയ്യുന്നു, ഉളവാക്കുന്ന ദൈവത്തിന്റെ വചനം. 4-5 വാക്യത്തിൽ സെൽഫ് എക്സിസ്റ്റൻസ് ഓഫ് ദ വേൾഡ്, ആരും ഉണ്ടാക്കിയതല്ല വചനത്തെ, ഹിഇസ് ദേർ, സെൽഫ് എക്സിസ്റ്റൻസ്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഡിവിനിറ്റി ഓഫ് ദ വേൾഡ്. ആ വേർഡ് ആരാണെന്ന് ഇതിനകത്തൂടെ തന്നെ നമുക്ക് ഒരു ഗ്രീക്കും പറയും, ഇതിനകത്ത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഗ്രീക്ക് പറയുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞത്, പക്ഷെ ഒരു ലേ പേഴ്സൺ, എനിക്കിപ്പോ ഒരു ഗ്രീക്കിലേക്ക് ആക്സസ് ഇല്ല, ഞാനൊരു വലിയ പഠിത്തക്കാരനല്ല, ഞാൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? ഈ ടെക്സ്റ്റിനകത്തുനിന്ന് മനസ്സിലാക്കാം. പിന്നെ അത്യാവശ്യം ഒരു കാര്യം വേണമെങ്കിൽ നമുക്കത് ചിന്തിക്കാം. ആ നിലയിലായിരിക്കും നല്ലത് എന്ന് എനിക്ക് ഒരു ബോധ്യമുണ്ടായത് കൊണ്ടാണ് ഞാൻ ആ നിലയിൽ പറയുന്നത്. കാരണം ഒരു തിയോളജിക്കൽ ഡിബേറ്റോ വല്ലതും ആണെങ്കിൽ നമ്മൾ ഗ്രീക്കും അതിനകത്തെ ഓരോത്തിൻ്റെ ഗ്രാമറും ഒക്കെ എടുത്ത് ഓ, നിങ്ങൾ ചില ഡിബേറ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും. വാട്ട് ആർ ദേ ടോക്കിംഗ്? അങ്ങോട്ടൊന്ന് പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് പറഞ്ഞു, പിന്നെ അത് ഡൈസെക്റ്റ് ചെയ്ത് രണ്ടായിട്ട് തിരിക്കുന്നു. ഗ്രീക്ക് അറിയാമെന്ന പണ്ഡിതന്മാർ യേശുക്രിസ്തുവിന്റെ ദൈവത്തെ നിഷേധിക്കാനായിട്ട് അവർ ഈ ഗ്രീക്ക് ഉപയോഗിക്കുമ്പോൾ അത് കണ്ണിച്ച് അതിനപ്പുറത്ത് യേശുക്രിസ്തുവിന്റെ ദൈവത്തെ തെളിയിക്കാൻ ഉപയോഗിക്കുന്നു. നമ്മൾ ഗ്രീക്ക് പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ പഠനം കേവലം നമ്മുടെ തല ചീർക്കാനല്ല, വി മസ്റ്റ് ബി കൺവിൻസ്ഡ് ആൻഡ് കൺവിക്റ്റഡ് അബൌട്ട് ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവനെ ആരാധിക്കാൻ ഈ ബൈബിൾ സ്റ്റഡികളായി തീരണം. അവനോട് കുറച്ചുകൂടെ ഞാൻ അടുക്കാൻ ഈ ബൈബിൾ സ്റ്റഡി മുഖാന്തരമായി തീരണം. എന്റെ ആത്മീയതയ്ക്ക് ഈ ബൈബിൾ സ്റ്റഡി നിമിത്തം അനുഗ്രഹം ഉണ്ടാകണം. കുറച്ചുകൂടെ ഞാൻ ആത്മീയനാകണം. കുറച്ചുകൂടെ എന്റെ അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെടണം. അതിനാണ് ഈ ക്ലാസ്സുകൾ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ഗ്രീക്ക് നോളജ്. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം അത് അവോയ്ഡ് ചെയ്ത്, എന്നാൽ അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ജസ്റ്റ് ചില സൂചനകൾ തന്ന് പോകാനാണ് താല്പര്യപ്പെടുന്നത്. 1-ാം വാക്യത്തിലേക്ക് വരികയാണ്. 1-ഉം 2-ഉം വാക്യമാണല്ലോ ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ദ വേർഡ്. അതൊരു കീ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമ്മൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അതൊന്ന് വായിക്കാം. 1-ാമത്തെ വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ 1-ാം വാക്യം തന്നെ നിങ്ങൾ 3 ക്ലോസുകളായി ഒന്ന് ചിന്തിക്കുക. വേഴ്സ് 1A, ആദിയിൽ വചനമുണ്ടായിരുന്നു. വേഴ്സ് 1B, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. വേഴ്സ് 1C, വചനം ദൈവമായിരുന്നു. 3 തവണ വചനം, വചനം, വചനം എന്ന് പറഞ്ഞാൽ എന്നാ? അപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാതെ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? അതാരോ പറഞ്ഞതായിരിക്കാം, അല്ലെ നിങ്ങളുടെ ഉള്ളത്തിൽ എങ്ങനെയായിരിക്കാം. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ പ്രോലോഗ് ആദ്യത്തെ 18 വാക്യത്തിനകത്ത് ഇതിൻ്റെ ആൻസർ ഉണ്ട്. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ്, പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാരിറ്റി വരുന്നു. 18 വരുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ജോൺ ഈസ് ടോക്കിംഗ് അബൌട്ട് ജീസസ്. ഇനി ഇതിൻ്റെ വൈഡർ സ്റ്റഡി ഉണ്ട്. വൈഡർ സ്റ്റഡിയിലേക്ക് വരുമ്പോൾ വചനത്തിന് മൂലഭാഷയിൽ ലോഗോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആളുകളുടെ ഒരു ചോദ്യം, എന്നാ പിന്നെ യേശു അങ്ങ് എഴുതാൻ വയ്യായിരുന്നു, എന്തിനാ ഈ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് വചനം 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 എന്ന് പറയുന്നത്, യേശു അങ്ങ് എഴുതല്ലോ. അതിന് കാരണങ്ങൾ കാണും, ജോൺ വിശദീകരിക്കുന്നില്ല. പക്ഷെ ന്യായമായ ഒരു കാരണം പറയാം. ജോണിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ജൂയിഷ് പീപ്പിൾ മാത്രമല്ല, ഗ്രീക്സുമുണ്ട്, ജെന്റൈൽസുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടു പേർക്കും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഭാഷ വേണം, അല്ലെങ്കിൽ ഒരാശയം വേണം, അല്ലെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും മനസ്സിലാകുന്ന കുറെ വാക്കുകൾ വേണം. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പം പെന്തക്കോസ്റ്റൽ വിശ്വാസികളാണ്, നമ്മളുടേതായിട്ടുള്ള കുറേ ഭാഷകൾ, ആത്മീക ഭാഷകളുണ്ട്. ഇതൊന്നും അറിയാത്ത ഒരാളിനോട് പറഞ്ഞാൽ അവൻ വരണ്ടു പോവും. നമ്മുടെ പല യോഗങ്ങൾക്കും വന്ന ആൾക്കൊന്നും മനസ്സിലാവില്ല, കാരണം നമ്മുടെ ചില വാക്കുകൾ പറയുമ്പോൾ ആളുകളെല്ലാം കൂടെ കൈയടിക്കുന്നു. അപ്പോൾ പുറത്തു നിന്ന് വന്ന് ഇതൊന്നും അറിയാൻ വയ്യാത്തവർക്ക് വാട്ട്സ് ഹാപ്പനിങ്, കാരണം അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാകുന്നില്ല. ജോൺ ചെയ്യുന്നത് ഈ രണ്ട് കൂട്ടർക്കും ഗ്രഹിക്കത്തക്കവണ്ണമുള്ളൊരു വാക്കാണ് ലോഗോസ്. യഹൂദനെ സംബന്ധിച്ചോളം ഈസിയായിട്ട് മനസ്സിലാകും, ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ അരുളപ്പാട്, ദൈവത്തിന്റെ വചനം ദിനോ. ഈവൻ ഗ്രീക്ക് ഫിലോസഫിയിൽ ഇതിന്റെ ആശയമുണ്ടായിരുന്നു, പക്ഷെ അവരെ സംബന്ധിച്ചോളം ഒരു ഇംപേഴ്സണൽ എൻറ്റിറ്റി ആയിട്ടാണ് അവർ ലോഗോസിനെ ചിന്തിച്ചത്. ജോൺ അവരോട് പറയുകയാണ്, ഇംപേഴ്സണൽ അല്ല, പേഴ്സണൽ ആണ്, ഹി ഈസ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്, ദൈവമാണ് ക്രിസ്തുവിൽ ജഡയവതാരം ചെയ്തതാണ് ലോഗോസ്. അപ്പം ഗ്രീക്കുകാർക്കും ജൂയിഷ് ആളുകൾക്കും ഒരുപോലെ മനസ്സിലാക്കത്തക്ക വണ്ണമുള്ള ഒരു വാക്കാണ് ഈ വേർഡ്, അല്ലെങ്കിൽ മൂലഭാഷയിൽ ലോഗോസ്. അപ്പൊ ഞാൻ ഇതിലേക്കൊന്നും പോകാതെ ഇതിനകത്തുനിന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ആത്മീക വർദ്ധനം എന്താ, വി നോ ഇറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഒന്നാമത്തെ ക്ലോസിലേക്ക് വാ. ആദിയിൽ വചനം, അപ്പൊ അത് യേശുവിനെ കുറിച്ചാ. ഇനി ആ വചനം വ്യാഖ്യാനിക്കാം. ആദിയിൽ, വാട്ട് ഈസ് ദ മീനിങ്? പെട്ടെന്ന് നമ്മൾ ദൈവവചനം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നമുക്ക് ഗ്രഹിപ്പാൻ, അത് ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. ഓ, ദ ബിഗിനിങ് ഓഫ് ക്രിയേഷൻ. ഒരു പക്ഷെങ്കിൽ ജോണിന്റെ മൈൻഡിൽ അതായിരിക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ പറയാം, അതിനപ്പുറത്തും പോക്കോ. ഇൻ ദ ബിഗിനിങ്, ആദിയിൽ എന്താ എഴുതിയിരിക്കുന്ന, വചനം എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിപ്പും നടക്കുമ്പോൾ വചനമുണ്ട്. ക്രിയേഷൻ മുഴുവനും നടക്കുമ്പോഴും ദ വേർഡ് ഈസ് ദേർ. വചനം സൃഷ്ടിക്കപ്പെട്ട ഒരാളല്ല, സൃഷ്ടിയെല്ലാം നടക്കുമ്പോഴാണ് സമയം രംഗത്ത് വരുന്നത്. സമയത്തിനപ്പുറത്തുമുള്ളവനാണ് വചനം. ജീസസ് ഇസ് നോട്ട് എ ക്രിയേറ്റഡ് ബീയിങ് ആസ് സംതിങ്. ക്രിയേഷൻ നടക്കുമ്പോൾ ജീസസ് ഈസ് ദേർ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ ഉണ്ടായിരുന്നു എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വാസ്, അല്ലെങ്കിൽ ഗ്രീക്കിൽ എയിൻ എന്നുള്ളൊക്കെ ആ പദമാണ്. അതുകൂടെ ചേർത്ത് പഠിച്ചാൽ ജോഹന്നൈൻ എഴുത്തുകളിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ 13 വചനങ്ങളിൽ ആ വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. ഇറ്റ് ടോക്സ് അബൌട്ട് കണ്ടിന്യൂസ് പാസ്റ്റ്. എത്രത്തോളം നിങ്ങൾക്ക് ആ ആദിയെ കൊണ്ടുപോകും, പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ആദിയെ നിങ്ങൾ കൊണ്ടുപോകും. The word is there. There was no time when the word was not. അയ്യോ എന്റെ ഉള്ളത്തിൽ ആരാധന വരിക. സ്തോത്രം. യേശുവിന്റെ ദൈവത്വത്തെ ചൂണ്ടിക്കാട്ടുന്ന ആദ്യത്തെ വചനത്തിന്റെ ആദ്യത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ജീസസ് ഈസ് ഗോഡ് ബിക്കോസ് ഈസ് ഇറ്റേണൽ, ദ പ്രീ എക്സിസ്റ്റന്റ് ക്രൈസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. അതിന് എന്തോ ഗ്രീക്ക് പറഞ്ഞാലും ഒന്നുമില്ല, ഇതാണ് കറക്റ്റ്. സ്തോത്രം. അതിനെ ഒരു ഗ്രീക്ക് ഒന്നും വ്യാഖ്യാനിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാനില്ല. ദിസ് ഇസ് ദ ട്രൂത്ത്. ഇനിയും അതിനാധാരമായിട്ട് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ നോക്കി എന്റെ രണ്ടാമത്തെ ക്ലോസ്, ആദ്യ വചനം ഉണ്ടായിരുന്നു. ഒന്ന്, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ചിന്തിക്കണോ അത്? ഇന്നലത്തെ നിത്യത മുതൽ വചനമുണ്ട്, ജീസസ് ഉണ്ട്. ഇവിടെ പറയാണ് ആ ജീസസ് ദൈവത്തോടു കൂടെയാണ്. അല്ല, ഇന്നലത്തെ നിത്യത മുതൽ ജീസസ് ഉണ്ട് പറഞ്ഞ നിത്യനാരാ? ദൈവമാ. അപ്പൊ വചനം ദൈവമാ, വചനം ദൈവത്തോടു കൂടി. അപ്പോ ദൈവം ദൈവ അതെന്തുവാ? ദൈവമക്കൾ മനസ്സിലാക്കണം, ഒരു ട്രിനിറ്റേറിയൻ ചിന്ത, ഒരു ട്രിനിറ്റേറിയൻ വിശ്വാസം ഇല്ലാതെ യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ദ ന്യൂ ടെസ്റ്റമെന്റ്. യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ്. ഇനി ഞാനത് പറയാം. അതിന് മുൻപ് വചനം ദൈവത്തോടു കൂടി ആയിരുന്നു എന്ന് അവിടെ ഈ മൂലഭാഷ ഒരല്പസഹായമാണ്. ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗൗരവമേറിയ അർത്ഥം എല്ലാം പുറത്തു വരുന്നില്ല. ശരിക്കും അതിൻ്റെ മൂലഭാഷ പറയാതെ അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. അവിടെ എഴുതിയിരിക്കുന്നത്, ദ വേർഡ് വാസ് ഫേസ് ടു ഫേസ് ഇൻ intimate fellowship with God. അപ്പോൾ നമ്മൾ അത് വ്യാഖ്യാനിക്കുമ്പോൾ പുത്രനും പിതാവും ഇന്നലത്തെ നിത്യതയിൽ മുഖാമുഖം ആഴമേറിയ ഊഷ്മള കൂട്ടായ്മയിലായിരുന്നു. വചനം ഒരു വ്യക്തിയാണ്. And ഇന്നലത്തെ നിത്യതയിൽ the word and God were in intimate communion. അപ്പൊ ഇവിടെ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ 14 അധ്യായമൊക്കെ വരുമ്പോ വിനോ ഹോളി സ്പിരിറ്റിനെ കുറിച്ചും ഹോളി സ്പിരിറ്റിന്റെ പേഴ്സൺ ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ചും ഹോളി സ്പിരിറ്റ് ദൈവമാണെന്നൊക്കെ വേദോസ്തം പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചാണ് ഞാൻ പറഞ്ഞത്, ട്രിനിറ്റി എന്ന ആ വെളിപ്പാട് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റ് നമുക്ക് മനസ്സിലാവില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ആദിയിൽ വചനം ഇന്നലത്തെ നിത്യതയിൽ. തുടക്കമില്ലാത്തവൻ അതൊറ്റ ആളേ ഉള്ളൂ, ഗോഡ്. യേശുവിന്റെ ദൈവത്വമാ ഇവിടെ പറയാണ്. ആ യേശു, ആ വചനം, ദൈവം ദൈവത്തോടുകൂടിയായിരിക്കുന്നു. ബൈബിൾ വെളിപ്പാടിൽ നമ്മൾ പറയാം, ദ ഫാദർ ആൻഡ് ദ സൺ were together from eternity past in intimate fellowship. ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ രണ്ട് തവണ 4 അധ്യായത്തിൽ ആവർത്തിച്ചു പറഞ്ഞു, God is love. ത്രിയേകനായ ഒരു ദൈവത്തിന് മാത്രമേ അങ്ങനെ ആയിരിക്കാൻ കഴിയുകയുള്ളൂ. ആരെയാ സ്നേഹിച്ചത്? മനുഷ്യരും എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ആരെ സ്നേഹിച്ചു? ആ ഗോഡ് ഹെഡിനകത്ത് സ്നേഹമുണ്ടായിരുന്നു. ഗോഡ് ഈസ് ലവ്. നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കട്ടെ. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ക്ലോസ് വന്നപ്പോഴത്തേക്ക് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ട്രിനിറ്റി എന്ന വിഷയം വന്നു. അത് ഒന്ന് സൂചിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതിനു മുമ്പ് മൂന്നാമത്തെ ക്ലോസ് ശ്രദ്ധിക്കുക. ഇതി കൂടുതൽ പച്ച കെഴുതണോ? വചനം ദൈവമായിരുന്നു. അല്ലല്ലല്ല, അങ്ങനല്ല, ഇങ്ങനെയല്ല, എനിക്കൊന്നും വേണ്ട, എനിക്കിത് മതി. ദ വേർഡ് ഈസ് ഗോഡ്. അല്ലല്ലല്ല, അതിന് ആർട്ടിക്കിളില്ല സൗര. ആർട്ടിക്കിൾ ഉണ്ടെങ്കിലും കൊള്ളാം, ഇല്ലേ കൊള്ളാം. എൻ്റെ പുസ്തകം പറയുന്നു വേർഡ് ഈസ് ഗോഡ്. ആർട്ടിക്കിളിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം. താഴെയോട്ടുള്ളിടത്തൊന്നും ആർട്ടിക്കിളില്ല. അവിടെ എന്താ ഏ ഗോഡെന്ന് പറയാത്തത്? അങ്ങനെ ഏ ഗോഡെന്ന് പറയുന്നവര്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കാനുള്ള കണ്ടുപിടുത്തങ്ങളുമായിട്ട് വരിക. ശരിയായ വ്യാഖ്യാനത്തിൽ ഏകോളെന്നല്ല വരുന്നത്. ശ്രദ്ധിക്കണം ആ മൂന്നാമത്തെ ക്ലോസ്. വചനം ദൈവമായിരുന്നു. ജീസസിന്റെ ഡിവിനിറ്റിക്ക് ഇത് നിങ്ങൾക്കറിയാമോ? യോഹന്നാന്റെ സുവിശേഷത്തോടുള്ള അത്രയും പോരാട്ടം വരെ സുവിശേഷങ്ങളിൽ ഒന്നിനോടും ഇല്ല. അതിന്റെ കാരണം ഇതാ, ജോൺ ആണ് ക്ലിയർ കട്ടായിട്ട് ക്രിസ്റ്റോളജി പുറത്തു കൊണ്ടുവരുന്നത്. ബാക്കിയുള്ളിടത്ത് എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ. ജോണിൽ മുഴുവനും ക്രിസ്റ്റോളജിയാണ്. അതുകൊണ്ട് ഭയങ്കര എതിർപ്പാ. ഇതിനെ മൂലഭാഷ എടുത്ത് അങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കുക. ഇതെല്ലാം ജോൺ ഇസ് വെരി ക്ലിയർ. ഗ്രീക്സിനത് മനസ്സിലാക്കണം, ജ്യൂസിനത് മനസ്സിലാക്കണം. ദിസ് ലോഗോസ്, ദിസ് വേർഡ് ഇസ് ഗാഡ്. 14-ലേക്ക് വരുമ്പോൾ ഹി വാസ് ഇൻകാർണേറ്റഡ് ഇൻ ഫ്ലഷ്. വേർഡ് ബിക്കെയിം ഫ്ലഷ്, ഗാഡ് ബിക്കെയിം ഹ്യൂമൻ. ഇതിൽ കൂടുതൽ എന്താ? ഇനി ആ ക്ലോസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ഞാൻ പറഞ്ഞു ലോഗോസ് എന്നുള്ളത് വചനമാണ്. ഇതിനകത്തൂടെ തന്നെയാണ് ഞാൻ യോഹന്നാന്റെ മറ്റെഴുത്തുകൾ. നിങ്ങളിപ്പം വെളിപ്പാട് പുസ്തകം 19:13 പോയ യേശുവിനെ വിളിച്ചിരിക്കുന്ന എന്താ? ദൈവത്തിൻ്റെ വചനമെന്നാ. അപ്പം യോഹന്നാൻ എഴുത്തുകളിൽ തന്നെ വെരി ക്ലിയർ ആണ്. നമുക്ക് വേറെ ഇനി ഒരു ബുക്ക് ഇല്ല പോകാനെങ്കിലും ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ദ വേർഡ് ഈസ് ടോക്കിംഗ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അത് അല്പം ചരിത്രം കൂടെ ചേർത്താണ് പറഞ്ഞത്. യഹൂദനും അതുപോലെ ഗ്രീക്ക് ആളുകൾക്കും ഒരുപോലെ മനസ്സിലാകത്തക്കവണ്ണമാണ് ഈ ലോഗോസ് എന്ന പ്രയോഗം ജോൺ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്ലോസിൽ ഇൻ ദ ബിഗിനിങ്, ഞാൻ പറഞ്ഞു ഉൽപ്പത്തി 1:1 ചിലപ്പോൾ നമ്മുടെ മൈൻഡ് പോകും. ഇനി അതിന് അപ്പുറത്ത് ചിന്തിച്ചോ? ദ വേർഡ് ഈസ് ദേർ. ദാറ്റ് ഷോസ് ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സമയം, ടൈം ബിഗാൻ വിത്ത് ക്രിയേഷൻ. സമയം എന്ന് പറയുന്ന, നമ്മൾ ഇന്ന് ഈ സമയം എന്ന് പറയുന്നത് ഈ സൃഷ്ടിപ്പ് തൊട്ടാണ്, ഈ ഫിസിക്കൽ യൂണിവേഴ്സ് തൊട്ടാണ്. ഹൂഎവർ എക്സിസ്റ്റഡ് ബിഫോർ ദ ക്രിയേഷൻ ആരാണ്? നിത്യൻ. അത് യേശുവിൻ്റെ ദൈവത്വമാണ്. അവരുടെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ പിൻപറ്റുന്ന കർത്താവായ യേശു ക്രിസ്തു കേവലം മനുഷ്യനല്ല, ഹി ഈസ് ഗോഡ്. ഹല്ലേലൂയാ. അത് കേട്ടപ്പോഴെങ്കിലും നമ്മൾ ഹൃദയം നിറഞ്ഞ് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യണം. ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് ചാഞ്ചാടത്തില്ല. കാരണം ദ വേർഡാണ് നമ്മളോട് ഇത് പറയുന്നത്. നമ്മൾ വേറെ എങ്ങാണ്ടൊന്ന് എക്സ്ട്രാ ബിബ്ലിക്കൽ കാര്യം കൊണ്ട് യേശുവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനത്തിനകത്തുണ്ട് ഇത്. ഇറ്റ്സ് എ ബിബ്ലിക്കൽ ട്രൂത്ത്. ഇറ്റ്സ് പ്യുവർ സൗണ്ട് ഡോക്ട്രിൻ. ഞാൻ യേശുവിന്റെ ദൈവത്വം വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമ്മളെ കൈയൊന്ന് വീശി സ്തോത്രം ചെയ്യുമ്പോഴും കൈയൊന്ന് അടിക്കുമ്പോഴും കൈ ഒന്ന് ഉത്സാഹത്തോടെ ഒക്കെ നമ്മൾ സ്തോത്രം ചെയ്യുമ്പോഴും പാഴല്ല. ഞാൻ ദൈവത്തിന്റെ മുൻഭാഗെയാണ് ഹൃദയം നിറഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞാൻ നിങ്ങളോട് പറയാം, നാം വിളിച്ചപേക്ഷിക്കുന്നത് ഇന്നലത്തെ നിത്യത മുതൽ നിത്യനായ ദൈവമാണെങ്കിൽ എന്റെ ഏത് വിഷയത്തെയും പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും.
I may not understand all the theological points, but I know from God's scripture that He is God. Praise the Lord. ആദ്യത്തെ ക്ലോസാണ് ഞാൻ പറഞ്ഞത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ പവർഫുൾ പ്രൂഫ് ഓഫ് ക്രൈസ്റ്റ് ഡീറ്റി ബിക്കോസ് ഓൺലി ഗാഡ് ഈസ് ഇറ്റേണൽ. രണ്ടാമത്തെ ക്ലോസ് നമ്മൾ ചിന്തിച്ചു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഞാനത് നിങ്ങളുടെ ഒന്ന് വ്യാഖ്യാനിച്ച് ആ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഈ ഇന്നലത്തെ നിത്യതയിൽ എന്ത് ചെയ്യുകയായിരുന്നു? ജീസസ് ദ സൺ ഓഫ് ഗോഡ് ആൻഡ് ദ ഫാദർ വേർ ഇൻ ഇൻറ്റിമേറ്റ് കമ്മ്യൂണിയൻ, ഇൻറ്റിമേറ്റ് ഫെലോഷിപ്പ് എന്നതാണ് ഈ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റീവ്നെസ് ഓഫ് ദ വേർഡ് അവിടെ കാണാം. വേർഡിനൊരു വ്യക്തിത്വമുണ്ട്, വ്യക്തിത്വമെന്നോ വ്യക്തിയാണ്. ഈ വ്യക്തിത്വം വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ. നോ, ദ വേർഡ് ഈസ് എ പേഴ്സൺ. പ്രത്യേകിച്ച് ത്രിത്വം നമ്മൾ പറയുമ്പോൾ വ്യക്തിത്വം എന്ന് പറയാതിരിക്കുകയാണ് നല്ലത്. വ്യക്തികൾ, മൂന്ന് വ്യക്തികൾ. Distinctiveness of the word. Word or impersonal entity alla. Word is a person. Adu namak avada kaana. Word was with God. Oru bhasha parayunnathu the word was continually toward God. Appo avadhe picture namak kittunnathu rendu persons, personal beings facing one another and engaging in intelligent discourse. Nalada nithyathayil endayirunnu, the father and the son were in intelligent discourse. Adu artham varuna oru vaakkaanu proston theon ennokke avade ezhuthirikkunnathu. അത് അതിൻ്റെ ആ ഗൗരവമേറിയ അർത്ഥം നമ്മുടെ ഈ മലയാളത്തിലും ഈവൻ ഇംഗ്ലീഷിൽ പോലും അത്രയധികം വരുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് ആ നിലയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മൂന്നാമത്തെ ക്ലോസ് ആണ്, ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. ഒരു ചിന്തകൻ പറയുന്നത്, ദിസ് ഇസ് ദ വെയ്റ്റ് Weightiest doctrine in the most simple language. കനമേറിയ ഉപദേശം ഏറ്റവും സിമ്പിളായി. ഇതിനപ്പുറത്ത് എങ്ങനെയാണ് ഇത് എഴുതുന്നത്? നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു, ഇതിനപ്പുറത്ത് എങ്ങനെയാണ് എഴുതുന്നത്? യേശു ദൈവമാണെന്ന്. ഓ, എഴുതിയിട്ടുള്ളത് കാണിക്കാമോ? ആണ്ട, കാണിക്കുക. യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അത് നമുക്ക് പിന്നീട് അത് ചിന്തിക്കാം. ഇങ്ങനെയുള്ള നാല് ചോദ്യം ചോദിക്കുമ്പോഴേ നമ്മൾ അതിനകത്ത് പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വേദപുസ്തകത്തിനകത്ത് സകല കാര്യത്തിൻ്റെ ആൻസറുണ്ട്. പിന്നെ അത് ഒരു മറ്റൊരു കാര്യം. ഫസ്റ്റ് കാര്യം നാം കൺവിൻസ്ഡ് ആകുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കാര്യം പറയാം. I am convinced about the triune nature of God. Godhead il three persons undu ennullu I am convinced beyond a shadow of doubt. Yeshuvinte devattam sampurnamayi poornamayi njan vishwasikkunna aalanu. I have no doubt. Enne convince cheyyunna muzhuvan devattinte vachanamaanu. Praise the Lord. Hallelujah. Ini ആദ്യം മുതൽ തന്നെ ഇതിനൊക്കെ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് വരികയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ് എത്ര ദൈവം ഉണ്ടെന്നാ? പാസ്റ്റർക്ക് അറിയാമോ ആവർത്തനം മാറുന്നാല്? എന്താ ആവർത്തനം മാറുന്നാല്? ആ ഒന്ന് എടുത്തേ. ഏതായാലും ആവർത്തനം മാറുന്നാല് അത് വാസ്തവത്തിൽ ഷ്മായ ഇസ്രായേലിലെ ഓരോ യഹൂദനും ഒരു ദിവസം തന്നെ ഒന്നിലധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന വചനമാണ്. ഷ്മാ ഇസ്രായേൽ അദോനായി എലോഹീനു അദോനായി ഹാദ് എന്ന് പറയുന്ന ഹിയർ ഓ ഇസ്രായേൽ ദ ലോർഡ് അവർ ഗോഡ് ഈസ് വൺ ലോർഡ് ഇതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവമേകനാന്നല്ലേ വാസ്തു എഴുതിയിരിക്കുന്ന വാസ്തു ഇപ്പൊ പറഞ്ഞു, ഇന്നലത്തെ നിത്യത മുതൽ പിതാവും പുത്രനും ഇന്റിമേറ്റ് ഫെലോഷിപ്പിലായിരുന്നു. പിന്നെ പാസ്റ്റർ പറയുന്ന കേട്ടു പരിശുദ്ധാത്മാവും ദൈവമാണെന്ന്. പക്ഷെ വചനം പറയുന്നത് ദൈവ ഏകനാണെന്നല്ലേ? അതെ, ഞാൻ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നയാളാണ്. ഏകസത്യ ദൈവ വിശ്വാസിയാണ് ഞാൻ. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ ഏകസത്യ ദൈവം ത്തിന്റെ വെളിപ്പാട് ബൈബിൾ തരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. സഭാ ചരിത്രത്തിൽ വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഒത്തിരി ആളുകൾക്ക് ദൈവത്വത്തിൽ മൂന്ന് ആളുകളുണ്ട് എന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കെപ്പോഴും മോണോതീസം യൂണിറ്റേറിയൻ ചിന്തയിലായിരുന്നു അവരതുകൊണ്ട് സഭകളിൽ ഒത്തിരി പ്രശ്നമുണ്ടായിട്ടുണ്ട്. മോണോതീസം, ഏകസത്യ ദൈവം എന്നുള്ളത് യൂണിറ്റേറിയൻ, ഒരാളേ ഉള്ളൂ, അതാണ് ഏകൻ. അപ്പൊ ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പല ക്രിട്ടിക്സ് ഓരോ കാലഘട്ടത്തിൽ വന്നത്. അപ്പൊ ഇതിനകത്ത് കുറെ അപകടങ്ങൾ ഞാൻ പറയാം. ഒത്തിരി പേര് ഈ മോണോതീസം ഏകൻ എന്നുള്ള കാര്യത്തെ പിൻതാങ്ങാൻ വേണ്ടി അപ്പോൾ തന്നെ മൂന്നാളുകൾ കാണുന്നു, അത് ഉൾക്കൊള്ളുകയും വേണം, അതിനൊക്കെ ഒരുപാട് പരിപാടികൾ ചെയ്തു. അതിലെ ഒരു പുള്ളിയാണ് മോഡലിസം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, ഒരു വ്യൂ പോയിന്റ് കൊണ്ടുവന്നത്. ഇത് സബേലിയസ് എന്ന് പറയുന്ന ഒരാളാണ് ഇത് രംഗത്ത് കൊണ്ടുവന്നത്. അപ്പൊ എന്താ ചിന്ത എന്ന് ഞാൻ പറയാം. ചിന്ത പറയുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒരു സഭയിലെ പാസ്റ്ററാണ്, ഞാൻ എൻ്റെ ഭാര്യയുടെ ഭർത്താവാണ്, ഞാൻ എൻ്റെ മക്കളുടെ അപ്പനാണ്. പ്രൈസ് ദ ലോർഡ്. മൂന്ന്, ഒന്ന്, ദാറ്റ് ഈസ് എ ഫോൾസ് ഡോക്ട്രിൻ. ഒരുപാട് ആളുകൾ ഞാൻ കണ്ടുമുട്ടിയത് അതാണ് ചിന്തിക്കുന്നത്. ബൈബിൾ അതല്ല പറയുന്നത്. ബൈബിൾ അതല്ല പറയുന്നത്. അപ്പൊ ഇവരുടെ മോഡലിസം എന്ന അത് പഠിക്കുമ്പോൾ അവരിങ്ങനെയാണ് അത് ആ തിയറി കൊണ്ടുവരുന്നത്. പഴയ നിയമത്തിൽ പിതാവാകുന്ന ദൈവം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആ ദൈവം യേശുക്രിസ്തു. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ദൈവം ആത്മാവിനാൽ ഇപ്പൊ വന്നിരിക്കുന്നു. ആ കണ്ടോ, മൂന്ന് ദൈവം, മൂന്ന് ആളുകൾ, പക്ഷേ ഒരു ദൈവം. അപ്പോൾ വളരെ നമുക്ക് ചോദിക്കാനുള്ളത്, അപ്പം യേശു സ്നാനപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു? പുത്രൻ യോഹന്നാൻ സ്നാപകന്റെ കൈകീഴിൽ സ്നാനമേൽക്കുന്നു. പിതാവാം ദൈവത്തിന്റെ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ, പ്രാവ് എന്ന ദേഹരൂപത്തിൽ പുത്രന്റെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുന്നു. ഇവിടെ നമ്മളിപ്പോൾ എന്തു ചെയ്യും? ഈവൻ ഒരു ചർച്ച് കൗൺസിൽ പോലും കൂടേണ്ടി വന്നില്ല. ആ വാദം ഒരു ഹെറട്ടിക്കലാണ്. പക്ഷെ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ അതാണ് വിശ്വസിക്കുന്നത്. ഇറ്റ് ഈസ് ഫോൾസ്. ഇറ്റ് ഈസ് ഫോൾസ്. ഈവൻ നിങ്ങളിൽ ചിലരും അതായിരിക്കും ചിന്തിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് ഡോക്ട്രിൻ. ഞാൻ നിങ്ങളോട് ചോദിക്കാറ് ഗെത്സമന തോട്ടം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരട്ടെ. ബാക്കിയൊക്കെ എടുക്കാതെ നമ്മൾ സമയം ജീസസ് പറയാണ്, പിതാവേ. അതപ്പോൾ ആരെയാണ് വിളിച്ചത്? സ്വന്തമായിട്ട് വിളിച്ചാന്നു. ഇതിപ്പം മോഡലിസം അനുസരിച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ വിളിക്കുന്നു, പിതാവേ. ഞാൻ തന്നെ റിപ്ലൈ ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറുക എന്ന് പറയുന്നു. നോ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. രണ്ട് പേഴ്സൺസ് ആണെന്നുള്ളത് യുക്തമല്ലേ? അല്ലെങ്കിൽ യോഹന്നാൻ 17:17 ഒന്നു മുതലുള്ള മഹാപുരോഹിത പ്രാർത്ഥന, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പിതാവേ, അതപ്പോ ആരോടാ? ഈസ് ജീസസ് ടോക്കിംഗ് ടു ഹിംസെൽഫ്? മോഡലിസം അല്ല റൈറ്റ്. ബൈബിൾ പറയുന്നത് മൂന്ന് പേഴ്സൺസ്, വൺ ഗോഡ്. ഞാൻ വായിച്ച ആഷ്മായിൽ, ഹിയർ ഓ ഇസ്രായേൽ യുവർ ഗോഡ് ഇസ് വൺ എന്ന് എഴുതിയിരിക്കുന്ന ഇഖാദ് എന്നൊരു പ്രയോഗം, ഇഖാദ് വൺ, അത് കോമ്പൗണ്ട് യൂണിറ്റിയെ കൂടെ കാണിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ മോണോതീസ്റ്റ് ആണ് ഞാൻ, പക്ഷേ ദൈവവചനത്തിൽ നിന്ന് ആ ഏക ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാകുന്നു. ആ ഏക ദൈവം, ആ ഏക ദൈവത്വത്തിൽ, ഗോഡ് ഹെഡിൽ മൂന്ന് പേഴ്സൺസ് ഉണ്ട്. നെയിംലി ദ ഫാദർ, ദ സൺ, ദ ഹോളി സ്പിരിറ്റ്. ദ ഫാദർ ഇസ് നോട്ട് ദ സൺ ഇസ് നോട്ട് ദ ഹോളി സ്പിരിറ്റ്. Three distinct persons, but one God. Saram Shatil Oma. In his being, in his essence, he is one. Oh, Trinity onnum Bible ile enna undu kaanittu Trinity enna vaakku. Trinity enna vaakkalla Bible il. Trinity ada velippaadaana. ഈ വെളിപ്പാടിന് ഉപയോഗിക്കുന്ന വാക്കാണ് ട്രിനിറ്റി, ദ ട്രയൂൺ നേച്ചർ ഓഫ് ഗോഡ്. ഇറ്റ്സ് എ റെവലേഷൻ ഓഫ് ഹൂ ഗോഡ് ഈസ്. ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുക, ഞാൻ ഇങ്ങനെയുള്ളവൻ, എനിക്ക് ഇതുവരെ ഒരു ഡൗട്ട് ഉണ്ടായിട്ടില്ല. ഐ അക്സെപ്റ്റ് ദ റെവലേഷൻ. ബൈബിൾ അങ്ങനെ പറയുന്നു, ഐ അക്സെപ്റ്റ് ഇറ്റ്. എനിക്ക് ചോദ്യമില്ല. Modalism is a danger. അത് തെറ്റാണ്, കടത്തിയാൻ പറയുക, അത് പൈശാചികമാണ്. ഒരാള് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾമാറാണ്, നോ 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 നോ. നമ്മുടെ വിശ്വാസം വചനത്തിൽ ഗ്രൗണ്ട് ചെയ്യണം, വചനത്തിൽ ഗ്രൗണ്ട് ചെയ്യണം. അല്ലെങ്കിൽ ബാക്കിയുള്ള വേർഡ് വരുമ്പോൾ അഗെയിൻ വി വിൽ ബി കൺഫ്യൂസ്ഡ്. ഈ മോഡലിസം വെച്ചാണ് ആളുകൾ ഈ സംവാദങ്ങൾക്കൊക്കെ പോകുന്നത്. അതല്ല ബൈബിൾ തരുന്ന വെളിപ്പാട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. യെസ്, ഐ സീ ട്രിനിറ്റി ദേർ. അവിടെ രണ്ട് പേഴ്സൺസേ ഉള്ളൂ. നമുക്കറിയാം ഹോളി സ്പിരിറ്റിന്റെ കാര്യം പിന്നീട് പറയുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇന്നലത്തെ നിത്യത മുതൽ, ദേ ആർ വൺ, വൺ ഗോഡ്, ത്രീ പേഴ്സൺസ്. ഒന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അത് ശരിക്കും നമ്മുടെ ഉള്ളത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, വി ആർ ഇൻ വെരി ഡേഞ്ചറസ് ടൈംസ്. ഒന്നാമതേ, ചർച്ചുകളിലെ യോഗങ്ങളിൽ ദൈവവചനത്തിൻ്റെ ക്രമീകൃതമായ പഠനം കുറഞ്ഞുപോയി. നമുക്കെല്ലാം വേണ്ടത് വിടുതൽ. എന്താ വിടുതൽ വേണ്ടത്? വിസ കൂട്ടി കിട്ടുമോ? മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് പോകുമോ? ഇതൊക്കെയാണ് വിഷയം. പോയാൽ എന്നെ, പോയില്ലെന്നെ, ആരെയാ വിശ്വസിക്കുന്നത്, ദൈവം ആരാ, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അറിയത്തില്ല. നിത്യത എങ്ങനെയായിരിക്കും? ഞാൻ ചോദിക്കട്ടെ, ഒരു റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ് ഇല്ലാതെ ആരിലാ വിശ്വസിച്ചത്? എന്താണ് വിശ്വസിച്ചത്? ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം പ്രശ്നത്തിലാ. ഇറ്റ്സ് പെന്തക്കോസ്റ്റിലെ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട്, നിങ്ങളുടെ ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ സ്നേഹത്തിൽ ഞാൻ പറയാം, വളരെ ഡേഞ്ചറിലാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ ഓർത്തോണം. നമ്മുടെ ഗതി ഇതാണിൽ, പിള്ളാരുടേത് എന്തവാ? ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. ഇതൊക്കെ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഉപദേശങ്ങളാണ്, അടിസ്ഥാന ഉപദേശങ്ങൾ. ഗോഡ്, ജീസസ് ക്രൈസ്റ്റ്, Trinity. These are fundamental things. നമുക്ക് ഭയങ്കരമായ മടങ്ങി വരവ് ഉണ്ടാകണം, ആദ്യം മാനസാന്തരം ഉണ്ടാകണം. നമ്മൾ ഈ വചനം വായിക്കാനും ഇത് കേൾക്കാനും പഠിക്കാനും സമയം എടുക്കാതെ വെറുതെ ഈ ദിനാറും ദിറാമും ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ പിള്ളേർ നഷ്ടപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ചെയ്യാമെന്ന് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈ പത്യ വചനം അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ കൈമാറുക എന്നുള്ളതാണ്. You will save their souls. ഈ കുഞ്ഞുങ്ങളെ ബന്ധിച്ചതിൽ നല്ല കൈ മാതാപിതാക്കൾക്കാണുള്ളത്. കാരണം നമ്മൾ അവർക്ക് ഈ മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയുടെ കൺസെപ്റ്റാണ് കൊടുത്തത്, ഇൻസ്റ്റെഡ് ഓഫ് ഗോഡ്സ് വേർഡ്, ഗോഡ് ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ്. കാരണം നമ്മുടെ അകത്തൊന്നും പണക്കൊതി മാറിയിട്ടില്ല. കെട്ട് പൊട്ടിച്ച് പ്രാർത്ഥിക്കുന്നു, കൈയോട് കൈ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു, മാനേജറിന്റെ കണ്ണിനെ അന്ധത പിടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം പ്രശ്നമായത്! ഇതേ ഒരു ഒരു 30-35 വർഷം അല്ലെ, ഒരു 30 വർഷമായിട്ട് ഇങ്ങനെ ആയിപ്പോയത്. വചനം ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓ എന്താ 66 പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെ, പിന്നെ ഇതിൽ ഇതൊക്കെ നമുക്കെല്ലാം അറിയാവുന്നേ. ശരിക്കും അറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളോട് 4 ചോദ്യം. ദുരുപദേശം പ്രചരിപ്പിക്കുന്നവൻ ചോദിച്ചാൽ ന്യായമായ ഒരു കാര്യം ഇനി പറയാൻ അറിയത്തില്ലെങ്കിലും അവൻ്റെ ഉള്ളത്തിൽ വിശ്വാസത്തിന് ഷെയ്ക്ക് വരാതെ ഞാൻ വിശ്വസിക്കുന്ന സത്യമെന്ന് ഉറച്ച് ഒരു എത്ര കുഞ്ഞുങ്ങൾ നിൽക്കും ചിന്തിക്കുന്നത്. ആട്ടെ, നമ്മൾ നിൽക്കുമോ? നമ്മ പിന്നെ മിടുക്കന്മാരാ, നമ്മളൊക്കെ ചൂടാവും. ബ്രദറെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ കേട്ടോ, ആ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും സംഭവിക്കും. അങ്ങനെ വെരുട്ടിക്കളെ, വെരുട്ടാതെ കാര്യം പറ. നമ്മളെന്തിനാ വെരുട്ടുന്നേ? മോഡലിസം ഒരു ഏർലി ക്രിസ്ത്യൻ ഒരു ദുരുപദേശമാണ്. ഞാൻ പറഞ്ഞല്ലോ, സബീലിയസ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ തുടക്കക്കാരൻ. അയാളുടെ അനുയായികളൊക്കെ ഇപ്പോഴും അവിടവിടങ്ങളിൽ കറങ്ങുന്നുണ്ട്. വേറെ ഒരു ദുരുപദേശം ആര്യനിസം എന്ന പേരിൽ രംഗത്ത് വന്നു. അരിയൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം വാദിക്കുന്നത്. യേശു ഒക്കെ നമ്മൾ ആരാധിക്കണം, യേശുവിനെ ഓണർ ചെയ്യണം, പക്ഷേ യേശു ദൈവമല്ല, ക്രിയേഷനിലൊക്കെ ഏറ്റവും വലിയ ഒരാളാണ്, എല്ലാത്തിനും മുൻപേ സൃഷ്ടിക്കപ്പെട്ടവൻ. അത് കഴിഞ്ഞല്ല സൃഷ്ടിയും നടന്നത്, കേട്ടോ വാദം. അരിയൂസ് എന്ന് പറയുന്ന മനുഷ്യനാണ് അത് രംഗത്ത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ക്രിസ്റ്റോളജിക്കൽ പൊസിഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ദാറ്റ് ജീസസ് ദ സൺ ഓഫ് ഗോഡ് വാസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. അതാണ് ഇപ്പോൾ ഒരുപാടിടത്ത് സംവാദങ്ങൾ നടക്കുന്നത്. ആയാ ദൈവത്തിന്റെ പുത്രനാ, ഞങ്ങളും അതൊക്കെ വിശ്വസിക്കുന്നു. അണ്ട, ദൈവത്തിന്റെ പുത്രൻ, അപ്പൊ എന്തോ പിന്നെ ജനിപ്പിച്ചു, ബിഗറ്റിംഗ്, മൊനഗനേസ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ എടുത്ത് ഏകസത്യ ദൈവമാണ്, മറ്റേതെന്താ പുത്രനാ, കണ്ടോ എന്നൊക്കെ പറഞ്ഞുള്ള ഇത്, ഇതെല്ലാം അരിയൂസിന്റെ അനുയായികളാണ്. ദുരുപദേശമാണത്. അദ്ദേഹം പറയുന്നത് ജീസസ് ഇസ് ക്രിയേറ്റഡ്. ഞാൻ നിങ്ങളെ ഇപ്പം സമയം കഴിയാൻ പോകുന്നുണ്ട്, ഒരു ഗ്രീക്കുമില്ലാതെ ഐ വിൽ പ്രൂവ് ടു യു ആ പറയുന്നത് ശുദ്ധ ഭോഷ്കാണെന്നുള്ളത് ഈ 3 വാക്യത്തിൽ നിന്ന്. നിങ്ങൾ നോക്കിയ ഈ വാക്യം അല്ലെ, എന്നെ നോക്കാനല്ല വാക്യം അല്ലെ, അങ്ങോട്ട്. In the beginning was the word, or the pre-existence of the word, and the word was with God. Rendu distinct persons aanu paranju, and the word was God. The word was God ennalla avada clear aa. Adutha vakyam,
ഇതാ ഞാൻ പറഞ്ഞ ഈ പ്രൊലോഗിൽ തന്നെ ഇതിന്റെ എല്ലാ ആൻസേഴ്സ് ഉണ്ട്. ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അടുത്ത് സെക്കൻഡ് വേഴ്സ് ലീവ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. അത് ആദ്യത്തെ വചനത്തെ പിന്നെയും ആ സെയിം കാര്യമാണ് ഈ പറയുന്നത്. ദ സെയിം വാസ് ഇൻ ദ ബിഗിനിങ് വിത്ത് ഗോഡ്. മൂന്നാം വാക്യം ശ്രദ്ധിക്കുക. മൂന്നാം വാക്യം പിന്നെ ആ ഓക്കെ, ഇത് നോക്കിക്കേ. സകലവും, വാക്ക് നോക്കണം, ഇവിടെ നോക്കണം. ഈ പലർക്കും പറ്റുന്ന യോഗത്തിനൊന്നും ഈ പിള്ളേരെ കളിപ്പിക്കാൻ ഇത് കഴിക്കും വലിയ കാര്യം പറയുമെന്ന് നോക്ക്. ഇത് സിമ്പിൾ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ഗ്രീക്ക് നിങ്ങൾക്കറിയത്തില്ല യേശു ക്രിയേറ്റഡ് ആണെന്ന് പറയുന്ന ഒരു സിമ്പിൾ കാര്യമാണ് ഞാൻ പറയുന്നത്. സകലവും അവൻ മുഖാന്തരം, എന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പൊ യേശു സൃഷ്ടിയാണോ സൃഷ്ടിതാവാണോ? അല്ലല്ലല്ലല്ലല്ല, അപ്പോഴത്തേക്ക് അങ്ങ് വാദിക്കും. അതാ ബ്രദറെ ഞങ്ങളും പറഞ്ഞത്, എല്ലാം യേശുവാ സൃഷ്ടിച്ചത്, പക്ഷെ അതിന് മുമ്പ് ആരെയാ സൃഷ്ടിച്ചേ? അങ്ങനെയാണ് വാദിക്കുന്നത്. അപ്പൊ പറയണം, ഞാൻ ആ വാക്യത്തിന്റെ ആദ്യ ഭാഗമേ വായിച്ചുള്ളൂ, രണ്ടാമത്തെ ഭാഗം നോക്കണേ. എന്താ അവിടെ? ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഉളവായി എന്ന് പറയുന്നത് അവനെ കൂടാതെ അല്ല. ഉളവായി എന്ന ബ്രാക്കറ്റിൽ കൊണ്ടുവരുന്ന ഒരു കാര്യവും ഒന്നും അവനെ കൂടാതെ അല്ല. അപ്പം ബ്രദർ പറഞ്ഞത് യേശുവിനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞ, അപ്പൊ യേശുവിനെ സൃഷ്ടിച്ചു. ഉളവായതൊന്നും അവനെ കൂടാതെ. അയ്യോ ബ്രദറെ, അവിടുന്ന് സൃഷ്ടിതാവാണ്, അവിടുന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്താ വേദോസ്തവം പറയുന്നത്? ഉളവായി, ക്രിയേഷൻ എന്ന് പറയുന്ന. അപ്പൊ ഞാൻ ക്രിയേഷനാണ്, ഞാൻ എന്നെ തന്നെ ക്രിയേറ്റ് ചെയ്തു. ഒരു കാര്യവും, ഏത് ക്രിയേറ്റഡ് കാര്യമാകട്ടെ, ജീസസ് ഇസ് ദ ക്രിയേറ്റർ. ഒരു ഗ്രീക്ക് ഞാൻ പറഞ്ഞില്ല. പ്രൊലോഗ് നമുക്ക് ഉള്ളത്തിലുണ്ടെങ്കിൽ നോ വൺ വിൽ സ്റ്റാൻഡ് അഗൻസ്റ്റ് യു. ഗ്രീക്ക് പിന്നെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. ഇത് ഇതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. വൈക്കും നമ്മൾ ആ കാര്യം. ഓൾ തിങ്സ് വർ മെയ്ഡ് ബൈ ഹിം. ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സകലതും അവൻ മുഖാന്തരം ഉളവായി. ആത്മാവ് ജോണിനെ കയ്യിലെടുത്തിട്ട് ഞാനോ റൈറ്റ് ദിസ് ഓൾസോ, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഉളവായി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മെയ്ഡ് ക്രിയേറ്റഡ് എന്തെങ്കിലും ഉണ്ടോ? ജീസസ് ഇസ് ദ ക്രിയേറ്റർ. He cannot be a creation. He is the creator. Arius avada poliyana. Arius inde aniyayikal poliyana. Creator, he is God. Pam Ariusine annum tholpicha oru bhaktanaya manushan undu. Oru kaari nammal manasilakkanam. Arius aa kaalakattathil vaadiche ഭയങ്കര വാക്കുജാതിരി ഉള്ളവനായിരുന്നു. ആളുകളെ കയ്യിലെടുത്തു. ഭൂരിപക്ഷം ആളുകളെ ഇടകൂടെ കൂടി. പക്ഷേ ഒരു മനുഷ്യൻ, ഇദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു സംഘമേ ഉള്ള ഒരു മനുഷ്യൻ, അഥനേഷ്യസ് എന്ന് പറഞ്ഞ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ഉപദേശത്തിനെതിരെ നിന്നു. ലാസ്റ്റിൽ കൗൺസിൽ കൂടേണ്ടി വന്നു. ഭയങ്കര വാദം നടന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണെന്ന് തോന്നുന്നു. അഥനേഷ്യസിനോട്, അഥനേഷ്യസ്, the whole world is against you. അദ്ദേഹം ദൈവം ത്രിയേകനാണെന്നും പറഞ്ഞു നിൽക്കുക. അഥനേഷ്യസ് വളരെ ശാന്തമായിട്ട് മറുപടി പറഞ്ഞെന്നാ ഞാൻ കേട്ടത്. എംപറർ കോൺസ്റ്റന്റിനോട് പറഞ്ഞത്, അഥനേഷ്യസും ലോകത്തോടെതിരാണ്. ഈ ഭക്തൻ ഈ ഒരു ദൈവവചന സത്യത്തിനു വേണ്ടി നിന്നു. ആ കൗൺസിലിൽ കാര്യങ്ങൾ ഈ സത്യ ഉപദേശത്തിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഓൾ ത്രൂ ദി സെഞ്ചുറീസ് ചർച്ച ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇന്നും ആളുകൾ ഐ ആം അമേസ്ഡ് ഇത്ര പച്ചക്ക് ഇത് എഴുതി വെക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ജോൺ ലേഖനം എഴുതുമ്പോൾ ഈ കൂട്ടരെ വിളിക്കുന്നത് എതിർക്രിസ്തുക്കൾ എന്ന ആന്റി ക്രൈസ്റ്റ് ക്രിസ്റ്റോളജിയാണ് ഒരു ദൈവദാസന്റെ മാർക്ക്. ശരിക്കും ആത്മാവിലാണോ അല്ലയോ അദ്ദേഹത്തിന്റെ ക്രിസ്റ്റോളജിയാണ് വിഷയം. 100% ദൈവം 100% മനുഷ്യൻ, ദാറ്റ്സ് ദ ക്രിസ്റ്റോളജി. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3rd day ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് മധ്യസ്ഥത ചെയ്യുന്നു, അധികം താമസമില്ല നമ്മളെ ചേർക്കുവാൻ വരുന്നു. ക്രിസ്റ്റോളജിക്കൽ കാര്യമാണ്. ജീസസ് ഇസ് കമ്മിങ് അഗൈൻ. ഹി റോസ് ഫ്രം ദ ഡെഡ്. ഇറ്റ് വാസ് ബോഡിലി റിസറക്ഷൻ. ക്രിസ്റ്റോളജി വളരെ സൂക്ഷിക്കണം. അവിടെയാണ് ജോൺ 1st letter 2nd chapter 18 മുതലുള്ള വാക്യങ്ങൾ. ഇത് അന്ത്യ നാഴികയിൽ നമ്മൾ വന്നിരിക്കുന്നു. ദുരുപദേശകരെ വിളിച്ചിരിക്കുക, ക്രിസ്റ്റോളജിക്കൽ ഫൗണ്ടേഷൻ ഇല്ലാത്തവരെ, ദേ ആർ ആന്റി ക്രൈസ്റ്റ്. അനന്തര ഭാവിയിൽ അങ്ങനെ ഒരു വ്യക്തി വെളിപ്പെടും. ആ ആന്റി ക്രൈസ്റ്റിന്റെ ആത്മാവാണിത്, എതിർ ക്രിസ്തുവിനെതിരെ. 1 John 4:1 വാക്യങ്ങളിൽ ഏതാത്മാവിനെയും നമ്മൾ വിവേചിക്കണം. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. നമ്മൾ ഏത് ദൈവദാസനെയും കൈക്കൊള്ളാൻ പാടില്ല. വാട്ട് ഈസ് ഹിസ് ഡോക്ട്രിൻ? ഹു ഈസ് ഹി? 2 John 4 ചെല്ലുമ്പോൾ അവനെ ക്രിസ്റ്റോളജി ശരിയല്ലെങ്കിൽ വീട്ടിൽ താമസിപ്പിക്കരുത്, അവനെ ദിറാൻ കൊടുക്കരുത്. ആ എനിക്ക് സ്വർഗത്തിൽ കിട്ടുന്നു, എനക്കൊന്നും കിട്ടത്തില്ല. അവന്റെ ഈ ദുഷിച്ച പ്രവൃത്തിയിൽ നിങ്ങളും പങ്കാളിയാകുക. Praise the Lord. So very serious thing. വളരെ സീരിയസ് ആണ്. നമ്മൾ വളരെ ഈ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടം എന്ന് വെച്ചാൽ അന്ന് ജോൺ ഇത് എഴുതുമ്പോൾ തന്നെ വളരെ ഒരുപാട് പേര് സഭയിൽ നുഴന്ന് കയറി ആളുകളെ തിരിപ്പിക്കാൻ വേണ്ടി ക്രിസ്തുവിനെ കുറിച്ച് എതിരുപദേശം പറയുമായിരുന്നു. ഇന്നും അതന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് നേരമില്ല ഈ പുസ്തകം വായിക്കാനോ ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ വായിച്ചിട്ട് ന്യായം പറയാൻ ഒന്നുമില്ല. നമുക്കൊറ്റതല്ല, നമുക്ക് ബ്രദറേ വിടുതലെടുക്കണം. ഓക്കെ, ഇനി അവൻ ആ പ്രാർത്ഥിച്ച് കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ, 100 dirhams കാര്യമേ ഉള്ളൂ, എന്നാ പോട്ടു പോ. സത്യ ഉപദേശത്തിന് വേണ്ടി നിൽക്കണം, സത്യത്തിന് വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് ഇത് നാളെ കണ്ടിന്യൂ ചെയ്യാം. വി ആർ ഓൾമോസ്റ്റ് ക്ലോസിംഗ് നൗ. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിലയിൽ, കാരണം ഞാൻ ഒരുപാട് തിയോളജിക്കൽ ഈ കടിച്ചപ്പെട്ട വിഷയങ്ങളൊക്കെ വെച്ച് എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകാൻ വയ്യാത്ത കുറേ കാര്യം പറയുക എന്നുള്ളതല്ല. കാര്യം എല്ലാവർക്കും മനസ്സിലാകണം. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. കർത്താവിൻ്റെ ഹൂ ഈസ് ജീസസ് എന്നുള്ളത് പിന്നെയും പിന്നെയും ഗ്രഹിച്ച് എത്ര സംസാരിച്ചാലും തീരാത്തതാണ് വിഷയം. ബട്ട് വി മസ്റ്റ് ബി ഫേംലി ഗ്രൗണ്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ജീസസ്. സകലതും അവൻ മുഖാന്തരം ഉളവായത്, ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല. അത് ഞാൻ നാളെ കുറച്ചുകൂടെ ആ കാര്യങ്ങളൊന്ന് എലാബറേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് നാളെ 14th verse വരണം. ഈ വചനം നിത്യത മുതൽ എന്നും പിതാവിൻ്റെ കൂടെയായിരുന്ന വചനം, ഹി ബിക്കെയിം, ഹി വാസ് ഇൻകാർനേറ്റഡ് ഇൻ ദ ഫ്ലഷ്. മറിയയിലല്ല യേശുവിന്റെ തുടക്കം, അത് ഇൻകാർണേഷനാണ്, ജഡ അവതാരമാണ്. ജീസസ് ഇസ് ഫ്രം ഇറ്റേണിറ്റി പാസ്റ്റ്. ഹി ഈസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ്. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം. കണ്ണുകൾ ദൈവസ്ഥലിൽ അടയ്ക്കാം. ബഹുമാന്യ ദൈവദാസൻ മുന്നോട്ട് കടന്നു വന്ന് നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനം വിശ്വാസത്യാഗം സംഭവിക്കാതെ ദുരുപദേശകർ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ അവർക്ക് പിടിച്ചു നിൽപ്പാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.
ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിച്ചത് ഓർത്ത് കരങ്ങൾ ഉയർന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് ആരാണെന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഉള്ളത്തെ കർത്താവ് തുറക്കേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസനെ കർത്താവ് സഹായിച്ചല്ലോ. ഇപ്പോൾ പാസ്റ്റർ ബെഞ്ചമിൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും.
കണ്ടകളെ മുട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, എൻ്റെ ദാസന്മാർ കർത്താവേ, ദൈവത്തിൻ്റെ സഭ APC സഭ ആഗ്രഹിച്ചതുപോലെ ദൈവജന പഠനത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാനും ഇടവിലപ്പെട്ട ദാസനിൽ കൂടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ച്, ആ ഡിവിനിറ്റിയെക്കുറിച്ച് കർത്താവെ വളരെ നന്നായി മനസ്സിലാക്കുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വാസ്തവമായി അവിടെ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്നു, ഞങ്ങൾക്ക് വേണ്ടി അത് വെളിപ്പെടുത്തി തന്നു. എന്നാൽ പലപ്പോഴും തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഇന്നത്തെ അനേക ദൈവമക്കൾ കർത്താവെ പോയിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. ദുരുപദേശത്തിൻ്റെതായ കർത്താവെ വഴിയിൽ അനേകർ തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി ഗ്രഹിക്കുവാൻ കർത്താവെ ഈ ദിവസങ്ങൾ നടക്കുന്ന ഈ വചനം കൂടെ തുടർന്നും സഹായിക്കുമാറാകണം. വിലപ്പെട്ട ദാസന അഭിഷേകത്തോടെ ദൈവശക്തിയോടെ ഈ കൂട്ടായ്മയിലേക്ക് ദൈവം കൊണ്ടുവന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. സത്യത്തിന്റെ വചനം ഇന്ന് രാത്രി കാലം വരുന്ന ദിവസങ്ങളെല്ലാം കർത്താവേ ആമേൻ. ജീവിതത്തിൽ ഭാരത്തോടെയോ പ്രയാസത്തോടെയോ ഒക്കെ ആയിരിക്കുന്ന, സംശയത്തോടെയൊക്കെ ആയിരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും അത് ആത്മീയമായ ഒരു വലിയ ഉണർവിലേക്ക് നയിക്കപ്പെടുവാൻ്റെ കവണം. കർത്താവിനെ കൂടുതൽ അനുഭവിച്ചറിഞ്ഞ് കർത്താവിന്റെ മഹത്വത്തിന്റെ സാക്ഷിയായി ഞങ്ങൾക്ക് ദേശത്ത് നിൽക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന സകല ഉയർച്ചകളെ കർത്താവേ ഹല്ലേലൂയയുടെ മേൽ പൂർണ്ണ ജയമേറ്റെടുക്കുവാൻ ഈ ദൈവജനമണത്തിൽ കൂടെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനകരങ്ങളിൽ കർത്താവേ ദൈവദാസൻ എവിയേരൂർ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളും ശക്തമായി ക്ലാസ് ലീഡ് ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ. APC സഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. ഇവിടെ കൂടി വന്ന ജനത്തെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. നിരാത്രി ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ, പിരിയാപതിൽ വീണ്ടും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയാചനയെല്ലാം കേട്ടതിനായി സ്തോത്രം. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.
ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിച്ചു. മീറ്റിംഗ് മൊത്തം 4 ദിവസമാണ്. നാളെയും മറ്റന്നാളിലും വ്യാഴാഴ്ച രാത്രിയിലാണ് നമ്മുടെ പഠനം അവസാനിക്കുന്നത്. ഈ അടുത്തുള്ള അടുത്ത ദിവസങ്ങളിലും വന്ന് ദൈവവചനം പഠിക്കുവാൻ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. നമുക്ക് ഇപ്പോൾ ആശീർവാദം പറഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി. സ്തോത്രം. എല്ലാവരും കടന്നു വരണമെന്ന് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ആരാണെന്ന് അറിഞ്ഞ് കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് തനിയെ വിടുതലുണ്ടായിക്കൊള്ളും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതാണ് വിടുതൽ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇവിടെ അത്ഭുതവും അടയാളവും നടക്കത്തില്ല. എന്നാൽ യേശു നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ വിഷയത്തിൽ വിടുതലുണ്ടാകും. അടുത്ത ദിവസങ്ങളിൽ മീറ്റിങ്ങിന് കടന്നു വരണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഏവരോടും തുടർന്ന് നടക്കുന്ന മീറ്റിങ്ങുകളോടും കർത്താവിൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മഹാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയന്ത ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. എല്ലാവർക്കും സമാധാനത്തോടെ കടന്നു പോകാം. അടുത്ത ദിവസങ്ങളിലെ മീറ്റിംഗും 8 മണി മുതൽ മീറ്റിംഗ് ആരംഭിക്കും. 8:30 മുൻപായിട്ട് കർത്താവിൻ്റെ ദാസന് സമയം കൊടുത്തിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും അതിനനുസരിച്ച് സഹകരിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you.
राजा है।